بسم الله الرحمن الرحيم عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى كلا إنها تذكرة فمن شاء ذكره في صحف مكرمة مرفوعة مطهرة بأيدي سفرة كرام بررة
بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه وبعد നമ്മൾ സലാം ഇന്ന് സൂറത്തു അബസ സൂറത്തു അബസ ഈ സൂറത്തിന് കുറേ പേരുകളുള്ള സൂറത്താണ്. ഏറ്റവും പ്രസിദ്ധമായ പേര് അബസ. പിന്നെ ഈ സൂറത്തിന് സൂറത്തുൽ അഅമ സൂറത്തുൽ അഅമ അതേപോലെ സൂറത്തു സ്വാഹ സ്വാഹ സൂറത്തു സ്വാഹ സൂറത്തു സഫറ സൂറത്തു സഫറ ചില പണ്ഡിതന്മാർ സൂറത്തു ഇബിനി ഉമ്മി മക്തൂം സൂറത്തു ഇബിനി ഉമ്മി മക്തൂം ഇമാം അബൂബക്കർ ഇബ്നുൽ അറബി അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ഖുർആനിൽ ഇതിന് ഈ സൂറത്തിന് സൂറത്തു ഇബിനി ഉമ്മി മക്തൂം എന്ന പേരാണ്. എത്ര പേരെ? അഞ്ചു പേര്. സൂറത്തു അബസ, സൂറത്തുൽ അഅമ, സൂറത്തു സഫറ, സൂറത്തു സ്വാഹ, സൂറത്തു ഇബ്നു ഉമ്മി മക്തൂം. ഈ പേരുകളൊക്കെ ഈ സൂറത്തിന് വരാൻ കാരണം ഈ പേരുകളുമായൊക്കെ ഇതിനെന്തിന്റെ സൂറത്തിൽ ഒന്നുകിൽ അതിൽ പദണ്ട് അല്ലെങ്കിൽ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ ഉള്ള പേരുകളാണ്. അബസ തുടക്കത്തിൽ തന്നെ ഉണ്ട്, അതാണ് അതിന്റെ ഏറ്റവും പ്രസിദ്ധമായ പേര് സൂറത്ത് അബസ. വിശ്വാസപരമായ കാര്യങ്ങളാണ് ഈ സൂറത്തിന്റെ പ്രധാന പ്രതിപാദ്യ വിഷയം. സൂറത്തിന്റെ തുടക്ക ഭാഗങ്ങൾ ഇറങ്ങാൻ ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. അവതരണ പശ്ചാത്തലം ഇൻഷാല്ലാഹ് പറയാം. സൂറത്തുൽ നജ്മിന്റെയും സൂറത്തുൽ ഖദറിന്റെയും ഇടയിലാണ് സൂറത്തു അബസ ഇറങ്ങുന്നത്. സൂറത്തുൽ നജ്മ് വൻ നജ്മി ഇദാഹവ മാ ദല്ല സാഹിബുകു വമഹവ സൂറത്തിന്റെയും സൂറത്തുൽ ഖദർ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ഈ രണ്ട് സൂറകൾക്കിടയിലാണ് 24-ാമതായി വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്ത് ഇറങ്ങുന്നത്. സൂറത്ത് അബസ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം, ഈ സൂറത്തിന്റെ അവതരണത്തിന്റെ കാരണം അബ്ദുള്ള ഇബ്നു ഉമ്മി മക്തൂം എന്ന സഹാബിയുമായി ബന്ധപ്പെട്ടാണ്. അബ്ദുള്ള ഇബ്നു ഉമ്മി മക്തൂം എന്ന സഹാബിയുമായി അബ്ദുള്ള ഇബ്നു മക്തൂമിന് അബ്ദുള്ള എന്ന അദ്ദേഹത്തിന് പേരുണ്ട്. അതേപോലെ അദ്ദേഹത്തിന് അമ്ര എന്നും പേരുണ്ട്. അമ്ർ രണ്ടു പേരുണ്ട്. പിൽക്കാലത്ത് ഈ അബ്ദുള്ള ഇബ്നു ഉമ്മി മക്തൂം ഇറാഖിൽ താമസിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് അമ്ർ എന്ന പേര് വന്നത്. ഇന്നാണ് ഒരു പേരിട്ടുണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിൽ വലിയ പാട് അല്ലേ. ഏതെങ്കിലും റോക്കറ്റിന്റെ പേര് ആരെങ്കിലും പിടിച്ചിടും, എന്നിട്ട് പിന്നെ അത് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചു വന്നിട്ട് പിന്നെ അത് മാറ്റണമെങ്കിൽ വലിയ പാടാണ്. അന്ന് കാലങ്ങളിൽ അങ്ങനെയുള്ള പേരുകൾ പലതും പല രീതിയിൽ വിളിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങൾ പേര് മാറ്റി വിളിക്കും, പിന്നെ അത് പേരായിട്ട് മാറും. ഏതായാലും അബ്ദുള്ള ഇബ്നു മക്തൂമിന് അബ്ദുള്ള എന്നും പേരുണ്ട്, അംറെന്നും പേരുണ്ട്. അദ്ദേഹത്തിലേക്ക് നമുക്ക് വരാം. ആദ്യം ഇവിടെ അർത്ഥം പറയാം. സൂറത്തിന്റെ പദാർത്ഥം അബസ എന്നാണ്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക് ലഅല്ലഹു യസ്സക്ക ഔ യസ്സക്കറു ഫതൻഫഅഹു ദിക്റ. അബസ എന്നാല് നെറ്റി ചുളിച്ച് നീരസം പ്രകടിപ്പിക്കുക, നീരസം മുഖത്ത് പ്രകടിപ്പിക്കുന്നതിനാണ് അബസ എന്ന് പറയാം. അനിഷ്ടം അല്ലെങ്കിൽ വിമ്മിട്ടം അത് പ്രകടിപ്പിക്കുന്നതിനാണ് അബസ എന്ന് പറയാം. ഒരാളുടെ അനിഷ്ടം അല്ലെങ്കിൽ വിമ്മിട്ടം അത് നെറ്റി ചുളിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്നതിനാണ് അബസ എന്ന് പറയാം. ചിലപ്പോൾ മുഖം കൂട്ടുക എന്നൊക്കെ പറയും, മുഖം കൂട്ടലല്ല ശരിക്കും, അത് അനിഷ്ടം പ്രകടിപ്പിക്കലാണ് അബസ. തവല്ല എന്നാണ് തിരിഞ്ഞു കളയാം. അബസ ക്രിയാണ് അല്ലേ, അതിന്റെ കർത്താവ് ആരാ? കർത്താവ് ഹുവ എന്നുള്ള ബമീറാണ്, ഹുവ എന്ന ബമീറാണ്. അദ്ദേഹം അയാൾ മുഖം കൂട്ടി അനിഷ്ടം പ്രകടിപ്പിച്ചു, അല്ലെങ്കിൽ നെറ്റി ചുളിച്ച് അനിഷ്ടം പ്രകടിപ്പിച്ചു. തവല്ല എന്ന തിരിഞ്ഞു കളഞ്ഞു, ഉവ തവല്ല തിരിഞ്ഞു കളയുകയും ചെയ്തു, അദ്ദേഹം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം. എപ്പോ എന്തുകൊണ്ട് തിരിഞ്ഞു കളഞ്ഞു, എന്തുകൊണ്ട് അനിഷ്ടം പ്രകടിപ്പിച്ചു? അൻജാഅഹു അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നതിനാൽ, അൻജാഅഹു വന്നതിനാൽ ഹു അദ്ദേഹത്തിന്റെ അടുക്കൽ ആര്? അന്ധനായ വ്യക്തി തന്റെ അടുക്കൽ വന്നതിനാൽ മുഖത്ത് അനിഷ്ടം പ്രകടിപ്പിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു. മാ യുദ്രീഖ് എന്നാൽ എന്താണ് നിങ്ങളെ അറിയിക്കുന്നത്? ഏത് വിഷയത്തിൽ? ലഅല്ലഹു യസ്സക്ക, യസ്സക്ക എന്നാണ് യതസക്ക എന്നർത്ഥം. യസ്സക്ക എന്നുള്ള ക്രിയ യതസക്ക എന്നാണ്. യതസക്ക അല്ലേ, ഈ തായെ സാക്കി മാറ്റിയാണ്, തായെ സായാക്കി ഇഖ്ലാബ് ചെയ്തു മറിച്ച്, അങ്ങനെയാണ് യസ്സക്ക എന്നായത്. യസ്സക്ക യാ സാ സാക്ക എന്നാണ്, യാ സാ സാക്ക അതാണ്. പിന്നെ എന്ത് ചെയ്ത് സായി സായിലേക്ക് ഇദ്ഗാം ചെയ്തിട്ട് യസ്സക്ക എന്നാക്കിയത്. അപ്പോ മാ യുദ്രീക്ക് താങ്കളെ അറിയിക്കുന്നത് എന്താണ്? ലഅല്ലഹു ഒരു വേള അദ്ദേഹം യസ്സക്ക എന്നാണ് യതസക്ക പരിശുദ്ധി പ്രാപിച്ചേക്കാം. യതതഹർ എന്നർത്ഥം പരിശുദ്ധി പ്രാപിച്ചു, പ്രാപിക്കും, പരിശുദ്ധി പ്രാപിക്കും. പ്രസന്റ് ഫ്യൂച്ചർ അല്ലേ, പരിശുദ്ധനാകും, പരിശുദ്ധി പ്രാപിക്കും, അതാണ് അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചേക്കും എന്നത് നിങ്ങൾ അറിയിക്കുന്നത് എന്താണ്? ഔ അല്ലെങ്കിൽ യസ്സക്കറു, ഔ അല്ലെങ്കിൽ യസ്സക്കറു, യസ്സക്കറു എന്ന് പറഞ്ഞോർത്തു ഇങ്ങനെ തന്നെയാണ് ക്രിയ. യാ തസക്കറു ആണ്, യതസക്കറു തായാണ്. ആ തായിനെ റാലാക്കി മാറ്റി യതസക്കറുവാണ്, അതിനെ എന്ത് ചെയ്ത് റാലിനെ റാലിലേക്ക് ഇദ്ഗാം ചെയ്ത് യസ്സക്കറു. ഇതൊക്കെ വ്യാകരണത്തിൽ കുറെ നിയമങ്ങളുള്ള ക്രിയകളാണ്. യസ്സക്കറു എന്ന് പറഞ്ഞാൽ എന്താ? ഉപദേശം ഉൾക്കൊള്ളുക. ഔ അല്ലെങ്കിൽ യസ്സക്കറു അദ്ദേഹം ഉപദേശം ഉൾക്കൊള്ളും. അപ്പോൾ തൻഫഅഹു അദ്ദേഹത്തിന് ഉപകാരപ്പെടും. അസ്സിക്റ ഉത്ബോധനം. പദാർത്ഥം ആദ്യം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിന്റെ കാരണം വിഷയം പറയുമ്പോൾ മനസ്സിലാവും. അമ്മ എന്നാൽ തഫ്സീലിയാണ്. മൻ ഇസ്തഹന, മൻ ഒരുവൻ ഇസ്തഗന, ഇസ്തഗന എന്നാണ് സ്വയം പോന്നവനാകുക, സ്വയം പോന്നവനാകുക. എന്താ സ്വയം പോന്നവനാകുന്ന? ആ ഞാൻ മതി എന്ന ആ ധന്യത നാട്യം അതാണ്. ഇസ്തഗന സ്വയം പോന്നവനായി, അല്ലെങ്കിൽ സ്വയം ധന്യനായി നടിക്കുക. അമ്മാമൻ ഇസ്തഗന എന്നാൽ ഒരാൾ, അയാൾ സ്വയം പോന്നവനായി നടിക്കുന്നു. ഫഅൻത ലഹു തസദ്ദ, ഫഅൻത അപ്പോൾ താങ്കൾ, ലഹു അയാൾക്ക്, തസദ്ദ ആ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അയാളെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതാണ് തസദ്ദ എന്ന് പറഞ്ഞ എന്താ, അയാൾക്ക് അഭിമുഖമായിട്ട് അയാളെ സ്വീകരിക്കുക എന്നുള്ളത്. വമ അലൈക് അല്ലാ യസ്സക്ക, വമ അലൈക് നിങ്ങൾക്ക് പ്രശ്നമില്ല, അതൊരു പ്രയോഗമാണ്. വമ അലൈക് നിങ്ങൾക്ക് പ്രശ്നമല്ല, അല്ലെങ്കിൽ ഇത് മാ എന്നുള്ള നഫീന്റെ നിരാകരണത്തിന്റെ മാ ആയിട്ട്, നിങ്ങൾക്ക് പ്രശ്നമല്ല, അല്ലെങ്കിൽ മാ അലൈക് എന്ന് പറഞ്ഞാൽ ഇസ്തിഫാമിന്റെ, നിങ്ങൾക്ക് എന്ത് പ്രശ്ന, എന്ത് പ്രശ്നമാണ്. അല്ലാ യസ്സക്ക, അല്ലാ യസ്സക്ക എന്ന് പറഞ്ഞാൽ അല്ലാ യതസക്ക, അയാൾ പരിശുദ്ധനായില്ല, നന്നായില്ല, അയാൾ നന്നായില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമല്ല, നിങ്ങൾക്കൊരു പ്രശ്നമല്ല. എന്നാൽ ഒരുവൻ ജാഅക നിങ്ങളുടെ അടുക്കൽ വന്നു, യസ് ആ ഓടിക്കൊണ്ട് വേഗത്തിൽ, വഹുവ അയാളാകട്ടെ, യഹ്ഷ യഹ്ഷ ഭയക്കുന്നു, അപ്പൊ ഭയചകിതനായി ഒരാൾ ഓടി നിങ്ങളുടെ അടുക്കൽ വരുന്നു. ഫഅൻത അപ്പോൾ താങ്കൾ, അൻഹു അദ്ദേഹത്തെ തൊട്ട്, തലഹ 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 എന്ന് പറഞ്ഞാൽ തതഹാഫൽ അശ്രദ്ധനാകുന്നു, തലഹ എന്ന് പറഞ്ഞാൽ തതഹാഫൽ അശ്രദ്ധനാകുന്നു. അതിന്റെ പദാർത്ഥം നമുക്കതിന്റെ ചരിത്രവും മനസ്സിലാക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയും. സൂറത്തുൽ അബസയുടെ ഈ തുടക്ക വചനങ്ങൾ അവതരിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ, ഞാൻ പറഞ്ഞു ഇത് സൂറത്ത് വിശുദ്ധ ഖുർആനിലെ പിന്നെ സൂറത്തുകളെ എണ്ണം നോക്കണമെങ്കിൽ 24-ാമത് അവതീർണമായ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിലെ പ്രബോധന കാലഘട്ടത്തിലെ തുടക്ക നാളുകളിൽ ഏറെക്കുറെ ഈ സൂറത്ത് അവതീർണമായിട്ടുണ്ട്. അബ്ദുള്ള ഇബ്നു ഉമ്മ മക്തൂം എന്ന് പറയുന്ന സഹാബി, അദ്ദേഹമൊക്കെ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശി പ്രമാണിമാരോട്, പ്രമുഖരോട് ദൈവത്ത് നടത്തണം, പ്രമുഖരോട് ദൈവത്ത് നടത്തണം. അപ്പൊ ആ പ്രമുഖരിൽ അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, അതേപോലെ അൽ വലീദ് ഇബ്നുൽ മുഗീറുണ്ട്, ഉമയ്യ ഇബ്നു ഖലഫ് ഉണ്ട്, ഉബൈ ഇബ്നു ഖലഫ് ഉണ്ട്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഉണ്ട്. പല ചരിത്ര റിപ്പോർട്ടുകളെ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഈ പേരുകൾ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശി പ്രമുഖരോട് സംസാരിക്കണം. അപ്പൊ അതിൽ ഉത്ബയുണ്ട്, അംറു ബിൻ ഹിഷാം എന്ന അബൂജഹലുണ്ട്, അൽ വലീദ് ഇബ്നുൽ മുഗീർ അൽ മഖ്സൂമി എന്ന് പറയുന്ന സാഹിത്യകാരനവരുണ്ട്, ഉബൈ ഇബ്നു ഖലഫ് ഉണ്ട് അൽ ജമഹി, ഉമയ്യ ഇബ്നു ഖലഫ് അൽ ജമഹി ഉണ്ട്, അതേപോലെ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഉണ്ട്. ചില റിപ്പോർട്ടുകളിൽ ഷൈബത്തുണ്ട്, ഉത്ബത്തിനെ പോലെ തന്നെ സഹോദരൻ ഷൈബത്തും ഉണ്ട്. ഇവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഹിദായത്തിലാവട്ടെ എന്നുള്ള അമിത താല്പര്യത്തിനും ആ പിന്നെ മോഹത്തിലാണ് ഇതിനെ അവർക്ക് ദഅവത്ത് നടത്തുന്നത്. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ നേതാക്കളായി എണ്ണപ്പെടുന്നവരാണ്. അംറു ബിൻ ഹിഷാം അബൂജഹൽ എന്ന് വിളിക്കുന്നതിന് മുമ്പ് അബുൽ ഹക്കമാണ്, അബുൽ ഹക്കമാണ്. അംറു ബിൻ ഹിഷാം എന്ന് പറയുന്ന അബൂജഹൽ, അയാള് ജാഹിലിയത്തിൽ അയാള് ചില്ലറക്കാരനല്ല, മനസ്സിലായല്ലേ. ദാറുൻ നദ്വ എന്ന് പറയുന്ന ഖുറൈശികളുടെ മീറ്റിംഗ് ഹാളിൽ, ദാറുൻ നദ്വയിൽ ഖുറൈശികളുടെ മീറ്റിംഗ് ഹാളിൽ മുതിർന്നവർക്കും പ്രാപ്തന്മാർക്കേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ, മുതിർന്നവർക്കും പ്രാപ്തന്മാർക്കും. പക്ഷെ ഈ അംറു ബിൻ ഹിഷാമിന്റെ കഴിവ് കാരണത്താൽ മീശ കിളിർക്കുന്നതിന് മുമ്പ് ദാറുൻ നദ്വയിൽ പ്രവേശനം അരുളപ്പെട്ടിരുന്നു ജാഹിലിയത്തിൽ, മനസ്സിലായല്ലേ. അത്ര കഴിവുള്ള ആളായിരുന്നു ആര്, അംറു ബിൻ ഹിഷാം എന്ന് പറയുന്ന ഈ അബൂജഹൽ, മനസ്സിലായി. അബുൽ ഹക്കം എന്നാണ് വിളിച്ചിരുന്നത്, അബുൽ ഹക്കം എന്നാ അയാളുടെ ആ പിന്നെ അറിവും കഴിവാണ് അത് അറിയിക്കുന്നത്. പക്ഷേ ആ കഴിവൊക്കെ എന്തിനായി, ആ അയാളുടെ പരലോകമോക്ഷത്തിന് ഉപകരിച്ചില്ല, പിന്നെ ഇസ്ലാമിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ എതിർക്കുന്ന വിഷയത്തിൽ അത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അബുൽ ഹക്കം എന്തായി, അബുൽ ജാഹിലായി, അബു ജാഹിലായി, അബു ജഹലായി, പിന്നെ ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്ന ഖ്യാതി കിട്ടി. എന്തുകൊണ്ട്? അയാളുടെ അഹങ്കാര നിമിത്തം, അഹങ്കാര നിമിത്തം. പിന്നെ അൽ വലീദ് ഇബ്നുൽ മുഗീർ അൽ മഖ്സൂമി, മഖ്സൂമി വലീദ് ഇബ്നുൽ മുഗീർ എന്ന് പറഞ്ഞാൽ സാഹിത്യകാരനവരാണ്, സാഹിത്യകാരനവരാണ്. പിന്നെ പിന്നെ ഉമയ്യത്ത്, ഉബയ്യ്, ഇവരൊക്കെ ബനു ജമാഹ ഗോത്രത്തിൽ അന്ന് അവരൊക്കെ പ്രമുഖരാണ്. പിന്നെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും മക്കയിൽ പ്രമുഖനാണ്. അതേപോലെ പിന്നെ ഉത്തുബത്ത്, ഷൈബത്ത്, മനസ്സിലെ, ഇവരൊക്കെയും പ്രമുഖരാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ദാവത്ത് നടത്തുമ്പോൾ നല്ല തികഞ്ഞ, മനസ്സിലെ, പ്രതീക്ഷയിൽ, നല്ല പിന്നെ മോഹത്തിലാണ്, ആഗ്രഹത്തിലാണ്, അവർ നന്നാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് തന്നെ അവരെ ദാവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം അവിടേക്ക് വന്നു. അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം നമ്മുടെ കഥാപാത്രം, അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം അദ്ദേഹം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറയുകയാണ്, യാ റസൂലുള്ളാ അല്ലിമ്നി മിമ്മ അല്ലമകല്ലാ, അല്ലിമ്നി മിമ്മ അല്ലമകല്ലാ. എന്തതിനർത്ഥം? ആ, നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചത് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരുമോ ഇത് പറഞ്ഞിട്ടാണ് ആര് വരണേ? അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം വരുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത്, അഖ്റിഇനി മിൻ ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾ എനിക്ക് ഓതിത്തരും, ഖുർആൻ ഓതിത്തരൂ, നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചത് നിങ്ങൾ എന്നെ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ആര് വരുന്നത്? അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം വരുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലാണ്, മനസ്സ് മുഴുവൻ അവരിൽ കേന്ദ്രീകരിച്ച് അവരെ ദൈവത്തിലാണ്, മാത്രമല്ല തികഞ്ഞ പ്രതീക്ഷയും അതേപോലെ തന്നെ അവർ സ്വീകരിക്കട്ടെ എന്നുള്ള ആ ഒരു പിന്നെ മോഹമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഈ സമയം അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം വന്നിട്ട് ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായി? അത് പ്രവാചകനൊരു അനിഷ്ടമുണ്ടാക്കി, അനിഷ്ടമുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് അത് പ്രകടമായി, ആ വിമ്മിട്ടം അത് റസൂലുള്ളാഹിന്റെ മുഖത്ത് പ്രകടമായി. മാത്രമല്ല അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം വന്ന് വിശ്വാസ മതങ്ങളോട് ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവരിലേക്ക് തിരിഞ്ഞിരുന്നു. അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമിന് എന്ത് ചെയ്തില്ല? മുഖം കൊടുത്തില്ല, മുഖം കൊടുത്തില്ല. നേരെ അവരിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് റസൂൽ അവരെ ദൈവം നടത്താൻ മനസ്സിലായില്ല. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സ് പിരിഞ്ഞിട്ട് പോവുകയാണ്, പോവുകയാണ്. അപ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗുണദോഷിച്ചുകൊണ്ട് ഈ ആയത്തുകൾ അവതീർണമായി, ഈ ആയത്തുകൾ അവതീർണമായി. അള്ളാഹു പറയുന്ന അബസ വതവല്ല, അബസ എന്ന് പറഞ്ഞ അദ്ദേഹം മുഖം ചുളിച്ചു, മുഖം ചുളിച്ചു എന്ന് പറയാം, പക്ഷെ അതെന്താണ്? വിമ്മിഷ്ട ഉണ്ടാകുമ്പോ ഉണ്ടാകുന്ന നെറ്റിയിലൊക്കെ ഉണ്ടാകുന്ന ആ ചുളിവിനാണ് ശരിക്ക് അത്. എന്തായാലും പിന്നെ അദ്ദേഹം മുഖം ചുളിച്ചു, അല്ലെങ്കിൽ വിമ്മിഷ്ടം പ്രകടിപ്പിച്ചു. വതവല്ല, അദ്ദേഹം തിരിഞ്ഞു കളഞ്ഞു, തിരിഞ്ഞു കളഞ്ഞു. എപ്പോ? എന്തുകൊണ്ട്? അൻജാഅഹുൽ അഅമ, അൽ അഅമ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന സന്ദർഭത്തിൽ, അൻജാഅഹു അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോൾ, വന്നതിനാൽ ആര്? അൽ അഅമ, അന്ധൻ, അന്ധൻ. വമാ യുദ്രീക്, വമാ യുദ്രീക്, വാവുൽ ഹാലാണ്. മാ യുദ്രീക്, നിങ്ങളെ അറിയിക്കുന്നത് എന്താണ്? ലഅല്ലഹു യസ്സക്ക, അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചേക്കാം എന്ന വിഷയത്തിൽ. എന്താ നിങ്ങൾ അറിയിക്കുന്നത്? ഈ അന്ധനുണ്ടല്ലോ, അന്ധൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം കേട്ട് പരിശുദ്ധി നേടുകയും പരിശുദ്ധി പ്രാപിക്കുകയും ശുദ്ധി പ്രാപിക്കുകയും ചെയ്തേക്കാം എന്നത് നിങ്ങൾ അറിയിക്കുന്നത് എന്താ? ഒന്നുമില്ല. എന്നിരിക്കെ, എന്നിരിക്കെ അന്ധൻ വന്നപ്പോൾ അബസ വതവല്ല, തിരിഞ്ഞു കളഞ്ഞു, അല്ലെങ്കിൽ വിമ്മിഷ്ടം പ്രകടിപ്പിച്ചു. ഇവിടെ ഒമാ യുദ്രീഖ് നടത്തി റസൂലിനോട് നേരിട്ടുള്ള അഭിസംബോധനയാണ്. ഒമാ യുദ്രീഖ്, നിങ്ങളെ അറിയിക്കുന്നത് എന്ത്? ഇവിടെ നിങ്ങൾ മുഖം ചുളിച്ചു എന്ന് പറഞ്ഞോ? നിങ്ങൾ മുഖം ചുളിച്ചു പറഞ്ഞോ? ഇല്ല. തവല്ല എന്നുള്ളതിന് നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു എന്ന് അർത്ഥമുണ്ടോ? അല്ല. അബസ എന്ന് പറഞ്ഞാൽ അവൻ, അല്ലെങ്കിൽ ഹുവ എന്നാണ് അദ്ദേഹം എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോ ഹുവ എന്നുള്ളതാണ് ദമീർ, അതറിയിക്കുന്നത് അദ്ദേഹം എന്നുള്ളതാണ്. തവല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരിഞ്ഞു കളഞ്ഞു. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നീ വിമ്മിഷ്ടം പ്രകടിപ്പിച്ചു, മുഖം ചുളിച്ചു എന്ന് പറയാതെ, അല്ലെങ്കിൽ നീ തിരിഞ്ഞു കളഞ്ഞു എന്ന് പറയാതെ അദ്ദേഹം, തേർഡ് പേഴ്സൺ ആണല്ലോ അല്ലെ, നീ എന്ന് പറയാതെ അദ്ദേഹം എന്ന് പറഞ്ഞ എന്തിനാ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആദരവാണ്. അള്ളാഹുവിങ്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആദരവാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നീ മുഖം ചുളിച്ചു, നീ തിരിഞ്ഞു കളഞ്ഞു എന്നുള്ളൊരു പ്രയോഗം അള്ളാഹു സുബ്ഹാനഹു വതാല നടത്തിയില്ല. മനസ്സിലായല്ലേ? കാരണം ഈ ഇത് രണ്ടും ഗൗരവപ്പെട്ട വിഷയമല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ, റസൂലുള്ളാഹി നിലപാട് ആ വിഷയത്തിൽ ഉചിതമായില്ല എന്ന് പറയാം. അല്ല, കൂടുതൽ ഉചിതമായില്ല എന്ന് പറയാം. ഉചിതമായില്ല എന്നല്ല, കൂടുതൽ ഉചിതമായില്ല എന്ന് പറയാം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മുഖം ചുളിച്ചാലും തിരിഞ്ഞു കളഞ്ഞാലും വന്നത് അന്ധനായത് കാരണത്താൽ അത് അദ്ദേഹത്തിൽ ലേശുമില്ല ഒരിക്കലും. അല്ലേ? ഒരു അന്ധനെ നോക്കിയിട്ട് മുഖം ചുളിച്ചിട്ടുണ്ടെങ്കിൽ അന്ധനിൽ ലേശുവോ? ഇല്ല. അതേപോലെ തന്നെ അന്ധനിൽ തിരിഞ്ഞു എന്നതുകൊണ്ട് അന്ധന് പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോ ഇവിടെ ഈ പ്രയോഗത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഗുണദോഷിക്കുന്നതിനേക്കാൾ ഗുണദോഷിക്കുന്നത് ആരെയാണ്? ഈ സ്വഭാവം ഉമ്മത്തികളിൽ ആർക്കുണ്ടോ, ആർക്ക് വരുമോ, അവരെയാണ്, അവരെയാണ്. അപ്പൊ ഇവിടെ ഈ പ്രയോഗത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആദരവാണ് അറിയിക്കുന്നത്. ഒന്ന് അബസ എന്നാ പ്രയോഗിച്ചത്, അദ്ദേഹം എന്നർത്ഥത്തിൽ. അല്ലാതെ നീ എന്ന് പറഞ്ഞ അബസ്ഥ എന്ന് പറഞ്ഞില്ല. അബസ്ഥ എന്നാണെങ്കിലാണ് നീ മുഖം ചുളിച്ചു, തവല്ലൈത, നീ തിരിഞ്ഞു കളഞ്ഞു എന്ന് പറയാം. അത് പ്രയോഗിച്ചില്ല ഇവിടെ. നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നീ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തില്ല, അഭിസംബോധന ചെയ്തില്ല. പിന്നെ ഇവിടെ ഈ സ്വഭാവം വരുന്ന ആളുകൾക്കുള്ള ഒരു ഗുണദോഷികൾ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ഈ പ്രയോഗത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്. അതാണ് മുഫസ്സിറുകളിൽ പലരും പറയുന്നത്. തയ്യ അബസ വതവല്ല അൻജാഅഹു അൽ ആമ. പിന്നെ വമാ യുദരീക്, അവിടെ നീ എന്ന് പ്രയോഗിച്ച്, അവിടെ നീ പ്രയോഗിച്ച്. വമാ യുദരീക ലഅല്ലഹു യസ്സക്ക, ഉപദേശം കേട്ട് ഈ വന്ന അന്ധൻ പരിശുദ്ധി പ്രാപിച്ചേക്കും, അല്ലെങ്കിൽ പരിശുദ്ധി പ്രാപിച്ചേക്കാം എന്നത് നിങ്ങൾ അറിയിക്കുന്നത് എന്ത് എന്ന ചോദ്യം എന്തിനാ? ആ, നിങ്ങളുടെ ഉപദേശം അത് ആരിലെ ഫലിക്ക? നിങ്ങൾ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു? അവരിലല്ല, പിന്നെയോ? ആ, ഈ അന്ധനിലാണ്, അന്ധനിലാണ്. അതേപോലെ തന്നെ ഔ യസ്സക്കറു, ഈ ഔ എന്നുള്ളതിന് അല്ലെങ്കിൽ എന്നുള്ള അർത്ഥം പറയുന്നതിനേക്കാൾ അത് അത്ഫിന്റെ ഔ ആയിട്ട്, യസ്സക്ക അദ്ദേഹം നന്നാവും, ഔ യസ്സക്കറു അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം ഉൾക്കൊള്ളും, ഉപദേശം ഉൾക്കൊള്ളും. ഫതൻഫഉഹു, അപ്പോൾ അദ്ദേഹത്തിന് ഉപകരിക്കും. അസ്സിക്ര, ഉപദേശം, ഉപദേശം. നിങ്ങൾ സംസാരിക്കുന്നവരിൽ ഉപദേശമോ ഗുണദോഷമോ ഒന്നും അവർക്ക് എന്തെങ്കിലും ഫലിക്കൂല. അതേസമയം ഈ വന്ന അന്ധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നന്നാവുകയും ഉത്ബോധനം ഉൾക്കൊള്ളുകയും ആ ഉത്ബോധനം അദ്ദേഹത്തിന് ഉപകരിക്കുകയും ചെയ്തേക്കും. അത് ഉമായുതിരി, നിങ്ങൾ അറിയിക്കുന്നത് എന്താ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. ഇവിടെ ഈ അന്ധൻ അമ എന്നുള്ളത് അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിനെ കുറിച്ചാണ്. അന്ധൻ എന്ന് പറയും മക്തൂമിന്, അന്ധനായിട്ട് ഉള്ളവർക്ക് മക്തൂം എന്ന് പറയും. ഉമ്മ മക്തൂം എന്ന് പറഞ്ഞാൽ മക്തൂമിന്റെ ഉമ്മ എന്നർത്ഥം. മക്തൂമിന്റെ ഉമ്മ, അതായത് കുട്ടി അന്ധനായിട്ട് ഉള്ളത് കൊണ്ട് ഉമ്മാക്ക് ഉമ്മ മക്തൂം എന്ന് പറയും. ഇവരുടെ പേര്, ഈ ഉമ്മ മക്തൂമിന്റെ പേര് ആത്തിക്ക എന്നാണ്. ശരിക്ക് അവരുടെ പേര് ആത്തിക്ക, ആത്തിക്ക ബിന്ത് അബ്ദുള്ള അൽ മഖ്സൂമി, അല്ലെങ്കിൽ മഖ്സൂമിയ, ആത്തിക്ക അൽ മഖ്സൂമിയാണ് ഉമ്മു മക്തൂമിന്റെ പേര്. മക്തൂമിന്റെ പേര് അബ്ദുള്ള, അദ്ദേഹം ബ്ലൈൻഡ് ആയിരുന്നു, ബ്ലൈൻഡ് ആയിരുന്നു. അപ്പൊ ഉമ്മു അബ്ദുല്ല എന്നാ പറയണ്ടേ, പക്ഷെ ഉമ്മു അബ്ദുല്ല എന്ന് പറയുന്നതിന് പകരം ഉമ്മു മക്തൂം എന്നാ പറയുന്നത്. കാരണം അബ്ദുള്ള ബ്ലൈൻഡ് ആയതുകൊണ്ട് കുട്ടി മക്തൂം ആണ്, അതുകൊണ്ട് ഉമ്മു മക്തൂം. ഈ അബ്ദുള്ളന്റെ ഉപ്പാന്റെ പേര് ഉമ്മത്തു എന്ന ഉമ്മയാണ്, മക്തൂമിന്റെ ഉമ്മല്ലേ. ഉപ്പാന്റെ പേര് ഖൈസ് ഇബ്നു സായിദ് ആണ്, ഖൈസ് ഇബ്നു സായിദ അൽ ആമിരി, ഖൈസ് ഇബ്നു സായിദ അൽ ആമിരി. എന്താണ് വാപ്പാന്റെ പേര്? അബ്ദുള്ള ഇബ്നു ഖൈസ് ഇബ്നു സായിദ അൽ ആമിരി. എന്തിനാണ് അബ്ദുള്ള എന്ന ഈ അൽ ആമയെ ഉമ്മയിലേക്ക് ചേർത്തത്? അബ്ദുള്ളാഹിബിന് ഉമ്മ മക്തൂം എന്ന് പറഞ്ഞത്, ഉമ്മ മക്തൂമിന്റെ മകൻ. ചിലർക്കിത് ക്ലാസ് ഒരു ഇതാണില്ലേ, ചിലർക്കൊരു മയക്കം വരുന്ന പോലെ ഉണ്ട്. ചോദ്യം ചോദിക്കാം കുറച്ചിങ്ങനെ. സാധാരണ ഇപ്പോ വാപ്പാരുടെ പേരിലേക്കെല്ലാം ചേർത്ത് വിളിക്കുക. ഇപ്പോ പിന്നെ സെയ്ദ് ഹാരിസ അല്ലേ, സെയ്ദ് മകൻ, വാപ്പാന്റെ പേര് ഹാരിസ, സെയ്ദ് പിന്നെ ഹാരിസ, ഹാരിസയുടെ മകൻ സെയ്ദ് അല്ലേ, വാപ്പയിലേക്കാണ് ചേർത്തത്. ഇവിടെ ഉമ്മയിലേക്കാണ് ചേർത്ത്, അബ്ദുല്ലാഹിബിൻ ഉമ്മ വെക്തു. എന്തുകൊണ്ട്? ശരിക്കും അബ്ദുല്ലാഹിബിൻ ഖൈസ് എന്നാ പറയണ്ടേ? അത് അങ്ങനെ ചേർക്കാൻ കാരണം ഉമ്മ മക്തൂം ഉണ്ടല്ലോ, ഈ ആത്തിക്ക, ആത്തിക്ക ബിന്ത് അബ്ദുള്ള അൽ മഖ്സൂമി, ബനു മഖ്സൂം ഗോത്രക്കാരിയാണ്, ബനു മഖ്സൂം ഗോത്രക്കാരിയാണ് ഇദ്ദേഹം. ഖൈസ് ഇബ്നു സഈദ് അൽ ആമിരിയാണ്, ബനു ആമിർ ഗോത്രക്കാരനാണ്, ബനു ആമിർ. ബനു മഖ്സൂമും ബനു ആമിറും രണ്ടും ഖുറൈശികളാണ്, രണ്ടും ഖുറൈശികളാണ്. പക്ഷെ ഖുറൈശികൾ ഗോത്രങ്ങളെ ശരിക്ക് തൂക്കും, ഗോത്രങ്ങളെ ശരിക്ക് തൂക്കും. അങ്ങനെ അവർക്ക് അന്നത്തെ ആ ജാഹിലിയത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഓരോ ഗോത്രങ്ങൾക്കും ഓരോ നിലവാരമുണ്ട്. ആ നിലവാരത്തിന് മുകളിലേക്ക് വേറൊരു ഗോത്രത്തെ വെക്കാൻ സമ്മതിക്കൂല. അപ്പൊ ബനു ആമിറും ബനു മഖ്സൂമും തൂക്കിയിട്ടുണ്ടെങ്കിൽ ആരാ മുകളില്? ബനു മഖ്സൂമാണ്. അപ്പൊ ഉമ്മാന്റെ കൂട്ടക്കാരാണ് മുകളില് ടോപ്പ്, വാപ്പാരുടെ കൂട്ടക്കാരോ ബനു ആമിർ അവരപേക്ഷിച്ച് താഴെയാണ്. രണ്ടു കൂട്ടരും ഖുറൈശികളാണ്, രണ്ടു കൂട്ടരും ഖുറൈശികളാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഖുറൈശികൾ ചെയ്യാറുള്ളത് ഇങ്ങനത്തെ ഈ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോ ആർക്കാണ് മികവ് അവരിലേക്കാ ചേർക്കുക. അതുകൊണ്ട് തന്നെ അബ്ദുള്ള ഇബ്നു ഉമ്മ മക്തൂമായി, അതുകൊണ്ടാണ് പിന്നെ ഉമ്മയിലേക്ക് അബ്ദുള്ള എ ചേർത്തത്. അത് പിന്നെ അന്നത്തെ ഖുറൈശികളുടെ ഒരു പതിവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബനു തൈമാണ്, ബനു തൈം ഖുറൈശി തന്നെയാണ് ബനു തൈം. പക്ഷേ ഖുറൈശികൾ ഈ ഗോത്രങ്ങളുടെ ഗോത്ര പരിഗണനയില് ബനു തൈം ഗോത്രം ഖുറൈശികൾ അത്ര സ്ഥാനം ഉള്ള ഗോത്രമല്ല, പൊതുവെ സ്ഥാനം കുറഞ്ഞ ഗോത്രമാണ്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി തെരഞ്ഞെടുത്തു റസൂലുള്ളാഹിന് ശേഷം. റസൂലുള്ളാഹ് വഫാത്തായതിൽ പിന്നെ ആരെയാണ് ഖലീഫായത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി തെരഞ്ഞെടുത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് തെരഞ്ഞെടുത്തിട്ട് എല്ലാവരും സർവ്വസമ്മതമായിട്ട് അംഗീകരിച്ചു, എല്ലാവരും ബൈഅത്ത് ചെയ്ത്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫയുടെ അടുക്കൽ വന്നിട്ട് ആളുകൾ പറയാണ് നിങ്ങളുടെ മകൻ അബൂബക്കർ ഖലീഫയായിരിക്കുന്നു, റസൂലുള്ളാഹിന്റെ ഖലീഫയായിരിക്കുന്നു. അപ്പൊ ഉടനെ വാപ്പ ചോദിക്കാണ് അവ അഖറത്തുൽ ഖുറൈഷ്, ഖുറൈശികൾ അത് സമ്മതിച്ചോ എന്താ ചോദിക്കാൻ കാരണം? കാരണം ഖുറൈശികളിൽ ഗോത്രങ്ങൾ ഉണ്ടല്ലോ, അവരിലെ ഉപഗോത്രങ്ങൾ, അവരെല്ലാവരും ഒരേ ദർജയിൽ എണ്ണപ്പെട്ടിരുന്നില്ല. പലതും ഉയർന്ന ദർജയാണ്, പലതും താഴ്ന്ന ദർജയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഉയർന്ന ദർജക്കാർ തങ്ങളെ മുകളിലാകാൻ ആരും സമ്മതിക്കൂല, താഴ്ന്ന ദർജക്കാർ ഒരിക്കലും സമ്മതിക്കൂല. ഒരു പരിഗണന ഉണ്ടായിരുന്നു ഖുറൈശികൾക്കിടെ. ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ, ഉമർ റളിയല്ലാഹു തആല അൻഹു ദീവാനിൽ വരുന്ന പിന്നെ സ്വത്തുക്കൾ ഉണ്ടല്ലോ, അത് വീതിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വീതിക്കാൻ തീരുമാനിച്ചപ്പോ എങ്ങനെ വീതിക്കും? അപ്പൊ ആളുകൾ പറഞ്ഞു ഉമർ നിങ്ങളെ തൊട്ട് തുടങ്ങാം. ഖുറൈശികൾക്ക് വീതിക്കുമ്പോ നിങ്ങളിൽ തൊട്ട് തുടങ്ങാം. അപ്പൊ ബനു അദീ ഗോത്രമാണ് ഉമറിന്റെ ഗോത്രം, ബനു അദീ ഗോത്രം, മനസ്സിലായേ? അപ്പൊ ആളുകൾ പറഞ്ഞു നിങ്ങളിൽ തുടങ്ങി, ഉമറിൽ നിന്ന് തുടങ്ങാൻ പറഞ്ഞു. അപ്പൊ ഉമർ സമ്മതിച്ചില്ല. ഉമർ പറഞ്ഞത് എന്തിനാ? പിന്നെ ഖുറൈശികൾ ഏതൊരു പരിഗണനയിലാണോ ആ മുൻഗണനാക്രമം ചേർത്തിട്ടുള്ളത് ആ രീതിയിൽ തന്നെ നമുക്കെന്ത് ചെയ്യാം, കൊടുത്തു തുടങ്ങാം. ബനു അദീ എവിടെയാണോ ഉള്ളത് അവിടെ ഉമറിന്റെ വിഹിതം മതി, ബനു അദീ എവിടെയുള്ളത് അവിടെ ഉമറിന്റെ വിഹിതം മതി. അതില്ല എങ്കിൽ പിന്നെ ചികിത്സിക്കാൻ കഴിയാത്ത വേറെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? ഈ ഗോത്ര നൊര അതുണ്ടല്ലോ, പുകഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാലുണ്ടാകും എന്നുള്ളത്. അലാ കുല്ലിൻ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം, ഉമ്മ മക്തൂം എന്ന് പറയുന്ന അബ്ദുല്ലയുടെ ഉമ്മയിലേക്ക് എന്തുകൊണ്ട് ചേർത്തു എന്നുള്ളതിനും ചരിത്രം പറയുന്ന ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത്. ഉമ്മ മക്തൂം ബനു മഖ്സൂം ഗോത്രക്കാരി, ബനു മഖ്സൂം എന്നാണ് അബൂജഹൽ, വലീദ് ഇബ്നു മുഗീറ, ഖാലിദ് ഇബ്നു വലീദ് ഇവരുടെ ഗോത്രമാണ്, ഇവരൊക്കെയുള്ള ഗോത്രമാണ്. അത് അന്നത്തെ പിന്നെ ഈ ഗോത്ര ശ്രേണിയിൽ മികച്ച പരിഗണന ലഭിക്കുന്ന ഗോത്രമായിരുന്നു. അതേസമയം ബനു ആമിർ ഉണ്ടല്ലോ, ഈ ആമിർ ഇബിനു ലുഐ ആണ്, ആമിർ ഇബിനു ലുഐ, ലുഐ ആണ് റസൂലിന്റെ ഉപ്പാപ്പമാരുടെ ഒരാൾ, മനസ്സിലല്ലേ? പക്ഷേ ബനു ആമിർ ഗോത്രം അവരത്ര തന്നെ മികച്ച ഗോത്രമായിരുന്നില്ല അവരുടെ ആ പരിഗണനയിൽ. അതുകൊണ്ട് തന്നെ ഈ നിസ്ബ അങ്ങനെയാണ് വന്നത്, ഖൈസിലേക്ക് ചേർക്കാതെ ഉമ്മ മക്തൂമിലേക്ക് അബ്ദുള്ള ചേർക്കപ്പെടാൻ അതാണ് കാരണം എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഈ അബ്ദുള്ള അതായത് രണ്ടു പേരുടെ അംബർ അബ്ദുള്ള. അദ്ദേഹം ഒരു ആമയായിരുന്നു, അന്ധനായിരുന്നു. ഇസ്ലാം സ്വീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് ആയത്തുകൾ ഓതി തരും, ആയത്തുകൾ ഓതി തരും. അല്ലം നീ മിമ്മ അല്ലമക്കല്ല, അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചു, എനിക്കും പഠിപ്പിച്ചു തരും എന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ പറഞ്ഞു, പ്രമുഖരായ ഖുറൈശി നേതാക്കരോട് ദഅവത്ത് നടത്തുന്നതിൽ റസൂലുള്ളാഹി സജീവ ശ്രദ്ധയിൽ അതിന്റെ ആ തിരക്കിലായിരുന്നു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്തു, വലിയ ഒരു പ്രയാസമുണ്ടായി, അനിഷ്ടമുണ്ടായി. ആ അനിഷ്ടം ശരിക്കും മുഖത്ത് നിഴലിച്ചു നിഴലിച്ചു. അതുകൊണ്ടാണ് സുൽത്താൻ നെറ്റിച്ചൊളിഞ്ഞു പോയത്. നിസ്വാസലം മതങ്ങൾ പിന്നെ മുഖം തിരിക്കാതെ അവരിലേക്ക് തിരിഞ്ഞ് ദൈവത്ത് തുടർത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് റസൂലുള്ളാഹിനോട്, ഏതൊരു അന്ധനാണോ നിങ്ങളുടെ അടുക്കൽ വന്നത്, ആ അന്ധനാണ് യസ്സക്ക, പരിശുദ്ധി, നിങ്ങളുടെ ഉപദേശങ്ങൾ കേട്ടിട്ട് പരിശുദ്ധി നേടുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഉപദേശം ഉൾക്കൊള്ളുകയും ആ ഉപദേശം ഉപകരിക്കുകയും ചെയ്യുക. അദ്ദേഹമാണ്, അല്ലാതെ ആരല്ല. നിങ്ങൾ ആരോട് ദൈവം നടത്തുന്ന അവരല്ല. അതുകൊണ്ട് തന്നെ നോക്കി, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് പിൽക്കാലത്ത് എന്ത് ചെയ്തു, ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട് പിൽക്കാലത്ത്. അതേസമയം അൽ വലീദ് ഇബ്നുൽ മുഗീറ ആകട്ടെ, ഉത്ബത്ത് ആകട്ടെ, ഷൈബത്ത് ആകട്ടെ, അതേപോലെ അബൂജഹലാകട്ടെ, ഉമയ്യ ഇബിനു ഖലഫ് ആകട്ടെ, ഉബൈ ഇബിനു ഖലഫ് ആകട്ടെ, ഇവരൊന്നും ചെയ്തില്ല, ഇസ്ലാമിലേക്ക് കടന്ന് വന്നിട്ടില്ല. അവരുടെയൊക്കെ സ്വഭാവം എന്താ, അതാണ് ഇവിടെ പറയുന്നത്. അമ്മാമനിസ്തഹന, അവരൊക്കെ സ്വയം പോകുന്നവർ എന്ന നാട്യത്തിലായിരുന്നു. അബ്ബാസ് ഒഴിച്ച് അബ്ബാസിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് വലിയ കാര്യമായിരുന്നു. റസൂലുള്ളാഹിനോട് മൂത്ത ആളായിരുന്നു, പ്രായത്തിൽ മൂത്ത ആളായിരുന്നു അബ്ബാസ്. റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണല്ലോ, വാപ്പാന്റെ സഹോദരനാണ് അബ്ബാസ്, മനസ്സിലായേ. അബ്ബാസിനോട് റസൂലുള്ളാഹിക്കും റസൂലുള്ളാഹിക്ക് അബ്ബാസിനോട് നല്ല മതിപ്പായിരുന്നു. അതുകൊണ്ട് അബ്ബാസിനോട് ചോദിക്കുന്നതാണ്, നിങ്ങളാണോ അക്ബർ, അതല്ല റസൂലാണോ അക്ബർ എന്ന് ചോദിക്കുന്നതാണ്. നിങ്ങൾ വലിയ ആളാരാന്ന് ചോദിക്കും, വയസ്സിൽ മൂത്തത് നടത്തത്തിൽ. അപ്പോ പിന്നെ അബ്ബാസ് പ്രതികരിക്കുന്നതാണ്, അന അസന്നു മിൻഹു വഹു അക്ബർ മിന്നി, അന അസന്നു മിൻഹു വഹു അക്ബർ മിന്നി. എന്താ, ആ വയസ്സിൽ മൂത്തത് ഞാനാണ്, പക്ഷെ എന്നേക്കാൾ വലിയ ആളാരാണ്, മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അബ്ബാസ് പ്രതികരിക്കാറുണ്ട്. മനസ്സിലായി, അബ്ബാസിന് റസൂലുള്ളാഹിനോട് മക്ക കാലഘട്ടത്തിലും മതിപ്പായിരുന്നു, അതേപോലെ തന്നെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പിന്നെ പറയേണ്ടതില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് കൊണ്ടുപോകുവാൻ അഖബയിൽ വെച്ച് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയിട്ട് മദീന നിവാസികൾ വന്നപ്പോൾ, ഒന്നും രണ്ടും അഖബ ഉടമ്പടികൾ നടന്നല്ലോ, ഉടമ്പടി നടന്നപ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ ആരുണ്ട്, അബ്ബാസ് ഉണ്ട്. അബ്ബാസ് ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടില്ല, അബ്ബാസ് കൂടെ ഉണ്ട്. എന്നിട്ട് മദീനക്കാരോട് പറയുന്നുണ്ട് മുഹമ്മദിന്റെ ശരീരം നോക്കാനാണ് എങ്കിൽ അതിന് ഞങ്ങൾ ഉണ്ട്, മനസ്സിലായല്ലേ. അതേസമയം മുഹമ്മദ് കൊണ്ടുവന്ന ആദർശം അതിന്റെ പ്രചരണത്തിനും മറ്റുമാണ് നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോളിയും എന്ന് പറഞ്ഞിട്ട് അബ്ബാസ് എന്തുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ സംസാരിക്കണം. തയ്യിബ്, അമ്മാമനിസ്തഹന, ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ആരാണ്, സ്വയം പോകുന്നവൻ എന്ന് അടിക്കുന്നവനാണ്, സ്വയം പോകുന്നവൻ എന്ന് നടിക്കുന്നവനാണ് അവരെ കുറിച്ച് ഈ പറയുന്നത്. എന്നാൽ മനിസ്തഹന, സ്വയം പോകുന്നവൻ എന്ന് നടിക്കുന്നവൻ, സ്വയം പോകുന്നവൻ അല്ലെങ്കിൽ ഇസ്തഹന എന്ന് പറഞ്ഞ സ്വയം പര്യാപ്തത നടിക്കുന്നവൻ, അൻത ലഹു തസദ്ദ, അൻത താങ്കൽ ലഹു അവന് തസദ്ദ. എന്താ തസദ്ദ എന്ന് പറഞ്ഞ, അവന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു, അവനെ സ്വീകരിക്കുന്നതാണ്. അവന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു, അവനെ സ്വീകരിക്കുന്നു. വമ അലൈക് അല്ല യസ്സക്ക, വമ അലൈക് രണ്ട് രീതിയിൽ അർത്ഥം പറയാം. നിങ്ങൾക്ക് എന്താണ് വമ അലൈക്, നിങ്ങൾക്ക് എന്താണ് അല്ല യസ്സക്ക, അവൻ നന്നായില്ല എന്നതിനാൽ. അല്ല യസ്സക്ക എന്ന് പറഞ്ഞാൽ അദമു തസക്കി എന്നർത്ഥം, അവൻ നന്നായില്ല. ഇത്തരം സ്വഭാവക്കാരനുണ്ടല്ലോ, ഈ സ്വയം പോകുന്നവൻ എന്ന നാട്യമുള്ളവൻ, അവൻ നന്നായില്ല എന്നതിനാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാനാ, അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലിനെ ഇവിടെ ഗുണദോഷിക്കാണ്. അല്ലെങ്കിൽ വമാ അലൈക്ക്, നിങ്ങൾക്കൊരു പ്രശ്നമല്ല, ഇവിടെ ഈ മാ എന്നുള്ളതിന് ഇല്ല എന്നർത്ഥം. വമാ അലൈക്ക്, നിങ്ങളുടെ മേൽ ഒരു പ്രശ്നമല്ല. അല്ല യസ്സക്ക, അവൻ നന്നായില്ല എന്നതിനാൽ, അവൻ നന്നായില്ല എന്നതിനാൽ. അപ്പൊ അബൂ ജഹൽ, അൽ വലീദ് ഇബ്നുൽ മുഗീറ, ഉമയ്യ, ഉബയ്യ ഇവരൊന്നും നന്നായില്ല എന്നതിനാൽ നിങ്ങൾക്കൊരു പ്രശ്നമല്ല അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണ് എന്നർത്ഥത്തിൽ. കാരണം എന്താ, എങ്ങനെ ചോദിക്കാൻ കാരണം, അങ്ങനെ ചോദിക്കാൻ എന്താ കാരണം? റസൂൽന്നാന്റെ പേരിൽ എന്താ ബാധ്യതയായിട്ടുള്ളത്? വമ അല റസൂലി ഇല്ലൽ ബലാഗ്, റസൂലിന്റെ മേൽ ബാധ്യതയായത് ബലാഗാണ്, എത്തിക്കുക എന്നുള്ളതാണ്. അത് റസൂലിൽ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെ നന്നാക്കാൻ നിങ്ങൾക്ക് കഴിയൂല, അള്ളാഹു ആണ് അവൻ ഉദ്ദേശിക്കുന്നവരെ നന്നാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? മനസ്സിലല്ലേ? വമാ അല റസൂൽ ഇല്ലൽ ബലാഗ് അൽ മുബീൻ, വ്യക്തമായി എത്തിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ബാധ്യതയായിട്ടുള്ളത്. അത് റസൂലുള്ള നിർവഹിച്ചിട്ടുണ്ട്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വമാ അലൈക അല്ലാ യസ്സക്ക, ഈ സ്വയം പോന്നവൻ എന്ന നാട്യമുള്ളവൻ, സ്വയം പര്യാപ്തൻ എന്ന് നടിക്കുന്നവൻ, അവൻ നന്നായില്ല എന്നതിനാൽ വമാ അലൈക, നിങ്ങൾക്കൊരു പ്രശ്നമല്ല, ഒരു വിഷയമല്ല. ഈ അബ്ദുള്ള ഇബ്നു ഉമ്മ മക്തൂം അല്ലെങ്കിൽ അംർ ഇബ്നു ഉമ്മ മക്തൂം എന്ന ആമയെ കുറിച്ചാണ്. അമ്മാമൻ ജാഅക, നിങ്ങളുടെ അടുക്കൽ, എന്നാൽ നിങ്ങളുടെ അടുക്കൽ വന്നവൻ, എങ്ങനെ വന്നവൻ? യെസ് ആ, വേഗത്തിൽ വന്നവൻ, ഓടി വന്നവൻ എന്ന അർത്ഥത്തിൽ. അറിയണം, കേൾക്കണം, ഉൾക്കൊള്ളണം എന്ന ആ അമിത താല്പര്യത്തിൽ, ഉൾക്കിട ഇച്ഛയിൽ നിങ്ങളുടെ അടുക്കലേക്ക് വന്നവൻ. വരുമ്പോളോ വഹുവ യക്ഷ, എന്താ യക്ഷ എന്നാണ്? ഭയക്കുന്നു. ഹുവ യക്ഷ, അദ്ദേഹം ഭയക്കുന്നു. വാവുൽഹാൽ, ഭയക്കുന്ന അവസ്ഥയിൽ, ഭയന്നുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്നവൻ. ഫഅൻത അൻഹു, ഫഅൻത താങ്കൾ, അൻഹു അദ്ദേഹത്തിൽ നിന്ന്, തലഹ എന്താ തലഹ? അശ്രദ്ധനാകുന്നു, അശ്രദ്ധനാകുന്നു. തലഹ എന്ന് പറഞ്ഞാൽ അതാണ് തതഹാഫൽ. തലഹ എന്നുള്ളതൊക്കെ തതലഹ എന്ന അർത്ഥത്തിലാണ്, അശ്രദ്ധനാകുന്നു. അതില് അബ്ദുള്ള ഇബ്നു മക്തൂമിന്റെ എന്താ മഹത്വമാണ്, ഇതൊക്കെ അബ്ദുള്ള ഇബ്നു മക്തൂമിന്റെ മഹത്വമാണ്, മനസ്സിലായല്ലേ? ഇതൊക്കെ ഈ ലഅല്ലഹു യസ്സക്ക ഔ യസ്സക്കറു ഫതൻഫഉഹു ദിക്റ, അതേപോലെ പിന്നെ ജാഅക യസ്അ വഹുവ യഖ്ഷ, ഇതൊക്കെ എന്നാണ് അദ്ദേഹത്തിന്റെ അബ്ദുള്ള ഇബ്നു മക്തൂമിന്റെ മഹത്വമാണ്. അബ്ദുള്ള ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹു ഏറെ പദവിയുള്ള ഒരു സഹാബിയാണ്, മനസ്സിലായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, ഇദ്ദേഹം ബ്ലൈൻഡാണ്, ബ്ലൈൻഡാണ്. അദ്ദേഹത്തെ മദീനയിൽ നിന്ന് റസൂൽ യാത്ര പോവുകയാണെങ്കിൽ പലപ്പോഴും മസ്ജിദുൽ നബവിയിൽ തന്റെ പ്രതിനിധിയാക്കിയിട്ട് നിശ്ചയിക്കാറുണ്ട്, പ്രതിനിധിയായിട്ട്. ചില റിപ്പോർട്ടുകളിൽ കാണാം 13 റസൂലുള്ളാന്റെ യുദ്ധയാത്രകളിലും മറ്റു യാത്രകളിലും റസൂൽ അബ്ദുള്ള ഇബ്നു മക്തൂമിനെ മദീനയിൽ തന്റെ പ്രതിനിധിയായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്, മനസ്സിലായത്? അന്ധനായിരുന്നു അബ്ദുള്ള ഇബ്നു മക്തൂം, അന്ധനായിരുന്നു. അനസ് റളിയല്ലാഹു തആലനെ പറയാണ്, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിനൊടുവിൽ, ഉമറിന്റെ ഖിലാഫത്തിന്റെ ആ തുടക്കപാണ്ടൽ, ആ സമയത്ത് ഖാദിസിയ യുദ്ധം നടന്നു. ഖാദിസിയ യുദ്ധം നടന്നപ്പോ അബ്ദുള്ള ഇബ്നു ഉമ്മ മക്തൂം ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഖാദിസിയ യുദ്ധത്തിൽ അബ്ദുള്ള ഇബ്നു ഉമ്മ മക്തൂം പങ്കെടുത്തിട്ടുണ്ട്. സഹിയ യുദ്ധരിക്കപ്പെടുന്ന റിപ്പോർട്ടാണ്. പറയുമ്പോൾ അദ്ദേഹം അന്ധനാണ്, അദ്ദേഹത്തിന് എന്തുണ്ട്? അതിൽ ഒഴിവ് കഴിവുണ്ട്, യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതിൽ ഒഴിവ് കഴിവുണ്ട് ശറഈയായിട്ട്. പക്ഷെ എന്നാലും അബ്ദുള്ള ഇബ്നു ഉമ്മ മക്തൂം അതിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം ഈ വചനങ്ങൾ ഇറങ്ങിയതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരും, നബിയുടെ അടുക്കൽ വരും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്വീകരിക്കൽ, മർഹബൻ ബിമൻ ആതബനി ഫീഹി റബ്ബി, മർഹബൻ എന്നാണ്. റസൂലുള്ളാഹി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും, വെൽക്കം ചെയ്യും. എന്തു പറട്ട്, ആരുടെ വിഷയത്തിലാണോ എന്റെ റബ്ബ് എന്നെ ഗുണദോഷിച്ചത്, അദ്ദേഹത്തിന് സ്വാഗതം എന്ന് പറഞ്ഞിട്ടാണ് സ്വീകരിക്കാറ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം വന്ന മാത്രയിൽ ചോദിക്കുന്നതാണ്, ഹല്ലക മിൻ ഹാജത്തിൻ, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ട വല്ല ഹാജത്തുണ്ടോ എന്നൊക്കെ റസൂലുള്ള ചോദിച്ച് ഒന്നുമില്ല എന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, റസൂല വേറെ കാര്യത്തിലേക്ക് പോകും അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ. എന്തുകൊണ്ടാ? ഈ ആയത്തിലൂടെ, ആയത്തുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു ഗുണദോഷിച്ചതിനാൽ ഈ അബ്ദുള്ള ഇബ്നു ഉമ്മ മക്തൂം അദ്ദേഹത്തിന്റെ മഹത്ത് അറിയിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ പ്രധാന സംഭവം? ജമാഅത്ത് നമസ്കാരത്തിൽ അദ്ദേഹം വന്നിട്ട് റസൂലുള്ളാഹിനോട് അനുവാദം ചോദിച്ചു. ജമാഅത്ത് നമസ്കാരത്തിൽ അദ്ദേഹത്തിന് ഒരു ഗൈഡില്ല, വീട്ടിലേക്ക് വരാനുള്ള പള്ളിയിലേക്ക് വരാനുള്ള പ്രയാസം, വഴി ദുർഘടം. അപ്പൊ ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്നതിൽ ഇളവുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ന്യായങ്ങൾ കേട്ടപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതിച്ചു, വീട്ടിൽ നിസ്കരിക്കാൻ പറഞ്ഞു. പിന്നെ റസൂൽ ചോദിച്ചു, ഹൽ തസ്മഉ നിദ, നിങ്ങൾ ബാങ്ക് കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ ബാങ്ക് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫഅജീബ്, റസൂൽ പറഞ്ഞെങ്കിൽ ബാങ്കിന് ഉത്തരം നൽകി പള്ളിയിൽ വന്നിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ആ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. പിന്നെ മാത്രമല്ല, മനസ്സിലെ, അദ്ദേഹത്തിന് മറ്റൊരു മഹത്വം, ആ റസൂലുള്ളാഹിന്റെ മുഅദ്ദിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅദ്ദിൻ, നാല് ബാങ്കികളാണ് റസൂലുള്ളാഹി ഉണ്ടായിരുന്നത്. ഒന്ന് സഅദുൽ ഖറത്, മറ്റൊന്ന് ബിലാൽ, പിന്നൊന്ന് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം, പിന്നൊന്ന് അബു മഹദൂറ. സഅദുൽ ഖറത് റസൂലുള്ളാഹിന്റെ ബാങ്കിയായിരുന്നു മക്കയിൽ. അബു മഹദൂറ റസൂലുള്ളാഹിന്റെ ബാങ്കിയായിരുന്നു മക്കയിൽ. ബിലാലും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമും മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് ബാങ്കികളായിരുന്നു. അതും ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹുവിന്റെ പിന്നെ സ്ഥാനമാണ് അറിയിക്കുന്നത്. ആദ്യം ബിലാൽ ബാങ്ക് കൊടുക്കും, എന്നിട്ട് ബിലാൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ ഒരു കൊടുക്കും, അബ്ദുല്ലാഹി ഇബ്നു മക്തൂം ബാങ്ക് കൊടുക്കും. രണ്ട് ബാങ്കായിരുന്നു ഫജറിന് ഉണ്ടായിരുന്നത്, അടുത്തടുത്ത സമയത്ത്. അതുകൊണ്ടാണ് പിന്നെ ബിലാൽ ബാങ്ക് കൊടുക്കുമ്പോ പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മക്തൂം ബാങ്ക് കൊടുക്കുമ്പോൾ ഭക്ഷണം നിർത്താൻ പറഞ്ഞു ഫജറിന്റെ സമയത്ത് നോമ്പുകാരന്. പക്ഷെ അത് വിചാരിച്ചു രണ്ടു ബാങ്കിനും കുറെ ടൈമിന് വ്യത്യാസം ഉണ്ടായില്ല. ബിലാൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം ബാങ്ക് കൊടുക്കാനായിട്ട് കയറിന് അത്ര ടൈമേ ഉണ്ടായിരുന്നുള്ളൂ, കൂടുതൽ ടൈം ഉണ്ടായിരുന്നില്ല. അല്ല, ബാങ്ക് രണ്ട് ബാങ്ക് കൊടുത്തിരുന്നു, നോമ്പിനും ഉണ്ടായിരുന്നു അല്ലാത്തപ്പോഴും ഉണ്ടായിരുന്നു. ഏത്? എപ്പോ? ആ ഫജറിന്. അത് അത് രാത്രി പിന്നെ ഫജറിന് ഒരുങ്ങാൻ വേണ്ടി, മനസ്സിലായി, അല്ലെങ്കിൽ നീ ഖിയാമ നിസ്കരിക്കാൻ, വിത്ര നിസ്കരിക്കാൻ, ബാക്കിയുള്ളവർക്ക് നിസ്കരിക്കാൻ വേണ്ടി ഇപ്പൊ അറിയിപ്പെന്ന് നിലക്കും രണ്ട് ബാങ്ക്. ആ സുന്നത്ത് ആക്കിയിട്ട്, സുന്നത്തിന് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്കാല, കാരണം ഈ തെളിവുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചാണ് രണ്ട് ബാങ്കിന്. തയ്യബ്. അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്, കല്ല. എന്താ കല്ല? കല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണ്ട എന്നാണ്. എങ്ങനെ വേണ്ട? അതായത് ഇപ്പോ ഈ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം, അദ്ദേഹം ഒരു അന്ധനായിരുന്നു, മനസ്സിലല്ലേ, അന്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാമൂഹ്യ ശ്രേണിയിൽ വേണ്ടത്ര പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ശരിയാണ്, ബനു മഖ്സൂമിൻ കുടുംബത്തിൽ നിന്നാണ് ഉമ്മ, ബനു ആമിർ ഗോത്രത്തിൽ നിന്നാണ് വാപ്പ, ഇതൊക്കെ ശരിയാണ്. പക്ഷെ എങ്കിലും ഒരു അന്ധനായത് കാരണത്താൽ അദ്ദേഹം അത്ര തന്നെ പരിഗണനയായിരുന്നില്ല അന്നത്തെ ഇസ്ലാമിലല്ല, പിന്നെയോ ആ പിന്നെ ജാഹിലി സാഹചര്യത്തിൽ. പക്ഷെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ ആ വിളി, ആഹ്വാനം, ആവശ്യം അത് അവിടെ ശ്രദ്ധിക്കാതെ എന്താ ചെയ്തത്? മറ്റവരെ ഈ പ്രമുഖരായി പരിഗണിക്കപ്പെട്ടിരുന്നവർക്കുള്ള ദൈവത്തിന് റസൂലുള്ള മുഴുകയാണ് ചെയ്തത്, മനസ്സിലെ. അപ്പോ പ്രമുഖന്മാരാണെന്ന് നിലച്ച് അവർക്ക് പരിഗണന നൽകിയിട്ട് പിന്നെ ഈ ഇത്ര സാധുക്കളായ ആളുകളെ പരിഗണിക്കാത്തൊരവസ്ഥ, കല്ല അത് വേണ്ട എന്നുള്ളതാണ്. കല്ല എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്നുള്ളതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഗുണദോഷമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വലിയൊരു വീഴ്ച വന്നത് ചികിത്സിക്കാണ് എന്ന് തോന്നും ഈ പ്രയോഗം കണ്ടിട്ടുണ്ടെങ്കിൽ. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ചികിത്സിക്കല്ല ഇവിടെ. പിന്നെയോ റസൂലുള്ളാഹിയിൽ നിന്ന് അങ്ങനെ ഈ ചരിത്ര പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിയിൽ നിന്ന് വലിയൊരു വീഴ്ച വന്നിട്ടില്ല. വീഴ്ച വരാൻ സാധ്യതയുള്ളവരെയാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു ഇവിടെ ചികിത്സിക്കുന്നത്. വീഴ്ച വരാൻ സാധ്യതയുള്ളവരെയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? ചികിത്സിക്കുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഇങ്ങനത്തെ ഒരവസ്ഥ വരാൻ പാടുള്ളതല്ല. സാമൂഹ്യ ശ്രേണിയിൽ രണ്ട് വിഭാഗം, ഒരു വിഭാഗം പതിതരായി ഗണിക്കപ്പെടുന്നു, മറ്റൊരു വിഭാഗം പ്രമുഖരായി ഗണിക്കപ്പെടുന്നു. പ്രമുഖർക്ക് മുഖ്യ പരിഗണന നൽകിയിട്ട് പതിതരിൽ നിന്ന് മുസ്ലിമീങ്ങൾ മുഖം തിരിക്കാൻ പാടില്ല എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യാണ്, കർക്കശാക്കൻ. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ചരിത്ര പശ്ചാത്തലം വെച്ച് നോക്കിയിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹിയിൽ നിന്ന് സംഭവിച്ചത് എന്താ? നിസ്സലാഹുസ്ലാം മാത്രങ്ങൾ ഒരിക്കലും ഈ റഹമക്കല്ല ഈ അബ്ദുല്ലാഹിബ്നു മക്തൂമിനെ വിഗണിച്ചിട്ടില്ല. നിസ്സലാഹുസ്ലാം മാത്രങ്ങൾ ആക്ഷേപപൂർവ്വം അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ റസൂലിനെ ആക്ഷേപിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വ്രണം വീഴും അല്ലെ. റസൂലിനെന്ന് വന്നത് എന്താ, അദ്ദേഹം വന്നിട്ട് റസൂലുള്ള ഇവർക്ക് ദേവത്വം നടത്തുന്നതിൽ അവർ നന്നാവട്ടെ എന്നുള്ള ആ അതിമോഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഉപദേശിക്കുമ്പോൾ അതിന് ശല്യാണ് ആര്, ശരിക്കും യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹിബ്നു മക്തൂമിൽ നിന്നുണ്ടായത്. അത് അബ്ദുല്ലാഹിബ്നു മക്തൂമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ശല്യക്കാരനല്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് ഇത് കാണാൻ കഴിയുന്നില്ല ഇവിടെ എന്താണെന്നുള്ളത്. അദ്ദേഹം ഇങ്ങനെ അന്ധനാണ്, വിളിച്ചറിഞ്ഞുകൊണ്ട് വരികയാണ്. ഞാൻ പറയാവുന്ന ആ വിഷയം നിസ്സലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ നന്നാട്ടെ എന്നുള്ള നിലയ്ക്ക് ദേവത്വത്തെ ചെയ്തത് ആ നിലപാട് ശരിയല്ലേ, റസൂലുള്ളാന്റെ ശരിയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടായത് ഒന്ന്, റസൂലുള്ള അദ്ദേഹത്തിന് മുഖം കൊടുത്തില്ല, അവരെ ദേവത്വം നടത്തുന്നതിൽ റസൂലുള്ളാന്റെ സജീവ ശ്രദ്ധ പതിഞ്ഞു. രണ്ട്, റസൂലുള്ളാക്ക് അനിഷ്ടമുണ്ടായി, അതിൽ മുഖം ചുളിഞ്ഞു. ഇത് രണ്ടും ആരെ ബാധിക്കണില്ല? ആ ഇബ്നും മക്തൂമിനെ ബാധിക്കണില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് രണ്ടും കാണുന്നില്ല. റസൂലുള്ള അങ്ങോട്ട് തിരിഞ്ഞിട്ട് അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞാലും തിരിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപോലെയാണ്, കാണാൻ കാഴ്ചയല്ല. പിന്നെ റസൂലുള്ളാന്റെ മുഖം ചുളിഞ്ഞാലും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് തുല്യമാണ്, കാരണം അദ്ദേഹം കാഴ്ചയില്ല. അപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട് ശരിയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ ശരിയിലേക്ക് റസൂലുള്ളാഹയെ നയിക്കുകയാണ്. ഇത് റസൂലുള്ളാഹയെ സംബന്ധിച്ചിടത്തോളം തിരുനബിയുടെ നിലപാട് ഇവിടെ ശരിയാണ്, പക്ഷെ കൂടുതൽ ശരിയായില്ല എന്നതിനാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ റസൂലുള്ളാഹനെ ഗുണദോഷിക്കുകയാണ്. അതേസമയം ഈ ഉപദേശം അത് കൃത്യമായിട്ടും ശക്തമായിട്ടും ആർക്ക് നേരെയാണ്? നിസ്സലാഹുസ്ലാം തങ്ങളുടെ ഉമ്മത്തികൾക്കാണ്. അവരിൽ നിന്ന് ഇത്തരം ഒരവസ്ഥ ഉണ്ടാകാൻ പാടുള്ളതല്ല. പിന്നെ ഇവിടെ നമുക്കറിയാം, ഈ ആളുകളുടെ കുറവ് എണ്ണാൻ പാടില്ല. ഒരാൾ വരുമ്പോ, ഒരു വ്യക്തി വരികയാണെങ്കിൽ അയാളെ നമ്മൾ എന്താ പറഞ്ഞിട്ട്, അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ട് വലാ തനാബസു ബിൽ അൽഖാബ് എന്ന് പറഞ്ഞ ലഖബുകൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ലഖബുകൾ കൊണ്ട് നിങ്ങൾ ആക്ഷേപിച്ച് പരസ്പരം വിളിക്കരുത് എന്നാണ്. എന്നാണെന്നുണ്ടെങ്കിൽ മോശമായ ലഖബുകൾ ഉണ്ടല്ലോ, ഈ വിളിപ്പേരുകൾ, അതുകൊണ്ട് നിങ്ങൾ ആക്ഷേപിച്ച് എന്ത് ചെയ്ത് കുത്തി പറഞ്ഞ് വിളിക്കരുത്, ആക്ഷേപിച്ച് വിളിക്കരുത് എന്നാണ്. അത് പാടില്ല. അതിന് ആളുകളുണ്ടല്ലോ, ചില ആളുകളെ കുറിച്ചിട്ട് പറയും. പിന്നെന്താണ്, എങ്ങനെ പറയാ, ആളുകളെ വേദനിപ്പിക്കും വിധം, പ്രയാസപ്പെടുത്തും വിധം, അല്ലെങ്കിൽ ആളുകളെ ഇകഴ്ത്തും വിധം ചെയ്യും, ആളുകൾക്ക് വിളിപ്പേരുണ്ടാക്കും, എന്നിട്ട് അതാ പറയാ, അങ്ങനെ പറയും. എന്താ ഇതിനൊരു അറബിയിൽ കുറെ ഉദാഹരണങ്ങളുണ്ട്. എങ്ങനെ ടൈറ്റ് ഇരട്ടപ്പേര് ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവില്ലേ, ഇപ്പൊ കുഞ്ഞാണിയെ മൗനോ അങ്ങനൊക്കെ അല്ലേ ഇരട്ടപ്പേരുണ്ടാവും. പക്ഷെ മേൽപ്പേരൊക്കെ ഉണ്ടല്ലോ ആക്ഷേപിച്ചിട്ടുള്ള, മനസ്സിലല്ലേ, അങ്ങനെ ആക്ഷേപപൂർവം ഇപ്പൊ കോന്തൻ, ചെറിയലോക്കി ഇങ്ങനൊക്കെ പറയില്ലേ, അതെന്താ ചെറിയലോക്കി അല്ലെങ്കിൽ കോന്തൻ എന്നൊക്കെ പറയണത് എന്താ? അത് ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രയാസപ്പെടുത്തുന്ന വിളിയാണ്. ആ വിളി നടത്തരുത് എന്നാണ് പറയുന്നത്, അതേപോലെ തന്നെ ഒരാൾക്ക് പിന്നെ അയാളിലുള്ളതാണെങ്കിലും അയാൾക്കൊരു പ്രയാസകരമാകുന്ന ഒരു പേരാണെങ്കിൽ അത് പറയാൻ പാടില്ല, മനസ്സിലെ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ആമ എന്നാ പറഞ്ഞത്. ഒരാളിപ്പോ ബ്ലൈൻഡ് ആണെങ്കിൽ അയാളെ അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തായിരിക്കും, ഒരു പ്രയാസമായിരിക്കുമല്ലേ. അല്ലെങ്കിൽ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും പിന്നെ ഒരു ശാരീരികമായിട്ടുള്ള ഒരു വൈകല്യം ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് അയാളുടെ അടുത്ത് പറയുന്നത് അയാൾക്ക് പ്രയാസമായിരിക്കും. കുള്ളൻ അല്ലെങ്കിൽ ഇനിയിപ്പോ ലോങ് ആണെങ്കിൽ പിന്നെ അതിനനുസരിച്ച് എന്താ വിളിപ്പേര്, ഇങ്ങനെ പൊട്ടൻ എന്നൊക്കെ പറയും പോലെ. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ എന്തിനാണ് അല്ല ആമ എന്ന് പറഞ്ഞത്? അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂമിന്റെ പേര് അബ്ദുല്ലാഹ് എന്നോ അമ്രോ എന്നോ പറയാതെ അള്ളാഹു അൽ ആമ എന്ന് പറഞ്ഞ എന്തിനാ? അത് ആരും അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂമിനെ മോശമായി മനസ്സിലാക്കാതിരിക്കാനാണ്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. റസൂൽ സംസാരിക്കുന്ന വിഷയം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ആളുകളെ ദേവത്വം നടത്തുക എന്നുള്ളത്. മാത്രമല്ല ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, നരകാർഹരായിട്ടിരിക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്, അവരെ രക്ഷപ്പെടുത്താനാണ് റസൂൽ സംസാരിക്കുന്നത്. അമിത താല്പര്യത്തിലും തികഞ്ഞ മനസാന്നിധ്യത്തിലാണ് റസൂൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ ദൈവത്തെ നടത്തുന്നത്. ആ ദൈവത്തിന് ഒരാൾ വന്നിട്ട് തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യ വലിയ കാര്യ വലിയ കാര്യമാണ്, ഗൗരവപ്പെട്ട വിഷയമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഗൗരവപ്പെട്ട ഒരു വിഷയം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെന്താ, അയാളെ നമ്മൾ എന്ത് ചെയ്തു, ഇകഴ്ത്തും, മോശം പറയും. പക്ഷെ ആ മോശപ്പെടുത്തലിന് ഇവിടെ അബ്ദുള്ള എന്ന് പറയുന്ന ഈ അന്ധൻ എന്തല്ല, യോഗ്യനല്ല. എന്തുകൊണ്ട്? അദ്ദേഹം ബ്ലൈൻഡാണ്, ബ്ലൈൻഡാണ്. അതായത് റസൂലുള്ളാഹിന്റെ ദൈവത്തെ അദ്ദേഹം തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒഴിവ് കഴിവുള്ള ആളാണ്, അദ്ദേഹം ഒഴിവ് കഴിവുള്ള ആളാണ്. കാരണം എന്താണ്? അദ്ദേഹം ആമയാണ്. അത് ലോകം മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രയോഗിച്ചത് അൽ അമ എന്നാണ്, പേര് പറയാതെ. മനസ്സിലായോ? അതാണ് അൻജാഉൽ അമ. അതില്ല എങ്കിൽ നമ്മൾ ചരിത്രം വായിക്കുകയാണ്, അദ്ദേഹം ഇരു കണ്ണിനും കാഴ്ചയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഭാഗം ആളുകളെ ദൈവത്ത് നടത്തുക, അതും ഈ രീതിയിൽ ദൈവത്ത് നടത്തുമ്പോൾ അതിനിടയിൽ വന്നിട്ട് തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അത് മര്യാദക്കേടായിട്ടാണ് പറയാം, തികഞ്ഞ മര്യാദക്കേട് എന്നാ പറയാം. പക്ഷെ ആ മര്യാദക്കേട് എന്നുള്ളത് ഇവിടെ അബ്ദുല്ലാഹിബ്നു മക്തൂമിൽ വിധിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? അദ്ദേഹം ബ്ലൈൻഡ് ആയിരുന്നു. അത് ഖിയാമത്ത് നാൾ വരേക്കും ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, അത് ബോധ്യപ്പെടാനും അത് അവരുടെ മനസ്സിലുണ്ടാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ പ്രയോഗം നടത്തിയത്. അതില്ല എങ്കിൽ ഇപ്പൊ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, കുറവ് അബ്ദുള്ള എന്ന് പറയുന്നിടത്ത് ആമാന്നാളെ പറഞ്ഞ നമുക്ക് ഇനി എല്ലാവർക്കും ഇന്നയാള് കോന്തനാണ്, ഇന്നയാള് കുള്ളനാണ്, ഇന്നയാള് കൊട്ടനാണ്, ഇങ്ങനെ പറയാൻ പറ്റൂല. മനസ്സിലായില്ലേ? വിളിപ്പേരുകൾ ഉണ്ടാകും. പക്ഷെ വിളിപ്പേരുകൾ ഉണ്ടല്ലോ, അത് തഅയീറിന് വേണ്ടി പാടില്ല, താരീഫിന് വേണ്ടിയേ ആകാവൂ. ആവശ്യമാണെങ്കിൽ ഒരാൾ അറിയാൻ വേണ്ടിയിട്ട് പറയാം, ആവശ്യമാണെങ്കിൽ ഒരാളെ അറിയാൻ വേണ്ടിട്ട് പറയാം. ഇതുപോലെ അല്ല ആമ അവിടെ പറഞ്ഞതുപോലെ ഇവിടെ ആവശ്യമാണ്. മനസ്സിലായേ? അദ്ദേഹത്തിന്റെ പിന്നെ അറിയാൻ അദ്ദേഹം ഒരു ബ്ലൈൻഡ് എന്ന നിലയ്ക്ക് പറഞ്ഞു. ഇതേപോലെ പറയാം, ആക്ഷേപിച്ച് പറയാൻ പാടുള്ളതല്ല. ഇപ്പൊ നമ്മളിപ്പോ ഇസ്ലാമിക ചരിത്രത്തിൽ കുറെ ആളുകളുണ്ട്. അഹ്നഫ് ബിൻ ഖൈസ്, നമ്മൾ അഹ്നഫ് ബിൻ ഖൈസിനെ കുറിച്ച് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. എവിടെ പറഞ്ഞ് അഹ്നഫ് ബിൻ ഖൈസിനെ കുറിച്ച് പറഞ്ഞേ? ചിലരൊക്കെ പിന്നെ അഹ്നഫ് ബിൻ ഖൈസിനെ അന്വേഷിക്കാൻ പോകുന്നുണ്ട്. അഹ്നഫ് ബിൻ ഖൈസ് പിന്നെ താടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലേ, ആ പിന്നെ കുറെ കുറവുകളിലാണ് അഹ്നഫ് ബിൻ ഖൈസ്. താടിയില്ല എന്നുള്ളൊരു കുറവുണ്ട്, പക്ഷെ അത് വാങ്ങാൻ പണം മുടക്കിയിട്ട്, താടി വാങ്ങാനല്ല, താടി വളർത്താൻ ഉണ്ടാക്കാൻ സാധ്യമാകുമായിരുന്നെങ്കിൽ ഞങ്ങൾ ബനു തമീം ഗോത്രം പണം മുടക്കിയിട്ട് അദ്ദേഹത്തിന് താടി വളർത്തുമായിരുന്നു എന്ന് പറഞ്ഞ സംഭവം. ഏതായാലും ഈ അഹ്നഫ് ബിൻ ഖൈസ് അൽ അഹ്നഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളഞ്ഞ കാലൻ എന്നർത്ഥം, വളഞ്ഞ കാലൻ. കുറെ വൈകല്യണ്ടായില് അയാളുടെ പേരെന്താണ്? അഹ്നഫ് എന്നാണ്. കാരണം എന്താ? കാല് വളഞ്ഞതാണ്. അപ്പോ ഈ അഹ്നഫ് ബിൻ ഖൈസിനെ അറിയണമെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? അഹ്നഫ് ബിൻ ഖൈസിനെ അഹ്നഫ് എന്നാ പറയണ്ടേ? എന്തെങ്കിലും ഇവർ അറിയുള്ളൂ വളഞ്ഞ കാലം അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇനിയിപ്പോ നമ്മൾ പറയണ്ടെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അറിയപ്പെടില്ല. അതേപോലെ ഈ ഖന്ദർ എന്ന് പറഞ്ഞ റാവി ഉണ്ട്, ഖന്ദർ. ഇമാം ഇബ്നു ജുറൈജ്, അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജിന്റെ ശിഷ്യനാണ്, അറിയപ്പെട്ട മുഹദ്ദിസാണ് ഖന്ദർ. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ ജാഫർ അൽ ഹുദലി എന്നാണ്. മുഹമ്മദ് ബിൻ ജാഫർ അൽ ഹുദലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആർക്കും അറിയില്ല, പക്ഷെ ഖന്ദർ പറഞ്ഞാൽ അറിയാം. അതുകൊണ്ട് തന്നെ ഹദീസിന്റെ സനദിലൊക്കെ പേര് കാണാൻ ഖന്ദർ എന്നാണ്. അതെന്താണെന്നറിയോ? ഉസ്താദ് പിന്നെ ഇബ്നു ജുറൈജ് ഹദീസ് പറയുമ്പോ ക്ലാസ്സിൽ ഇയാൾ 100 ചോദ്യങ്ങളാണ് വീണ്ടും വീണ്ടും ചോദിക്കന്നെ. അപ്പൊ എന്ത് ചെയ്തു ഉസ്താദ്? യാ ഖന്ദർ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട്, കാരണം പെരും ചോദ്യ. അപ്പൊ അതിൽ അനിഷ്ടായിട്ട് എന്ത് ചെയ്ത് ഇബ്നു ജുറൈജ് അറിയപ്പെട്ട മുഹദ്ദിസാണ് അറിയപ്പെട്ടത് ഖന്ദർ എന്നാണ്. അതോടുകൂടി പിന്നെ പേര് വീണ്. പിന്നെ ഖന്ദറിനെ ആരറിയുള്ളൂ? ആ ശിഷ്യൻ അറിയപ്പെട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ അബ്ദുള്ള ഇബ്നു ജാഫർ അല്ലെ, മുഹമ്മദ് ഇബ്നു ജാഫർ അൽ ഹുദലി എന്ന പേരിനേക്കാൾ പ്രസിദ്ധമായത് ഏതാണ്? ഖന്ദറാണ്. ആ റാവി അറിയപ്പെടണമെങ്കിൽ ഖന്ദർ എന്ന് പറയണം. ഇതേപോലെ പിന്നെ ഖന്ദർ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ശല്യപ്പെടുത്തുന്ന എന്തോ ഒരു മൃഗത്തിന്റെ ഒരു പേരാണ്. അത് നോക്കേണ്ട കാര്യമല്ല. ഏതായാലും ഇപ്പൊ ഈ ഖന്ദർ എന്നുള്ളത് എന്തെല്ലാം സ്ഫുടമായിട്ടുള്ള അറബിയിലുള്ള ഒരു പേരല്ല. ഖയ്യാത്തുസുന്ന എന്ന് പറയും. ഖയ്യാത്തുസുന്ന ആരാ? ഖയ്യാത്തുസുന്ന. ആ ഖയ്യാത്തുസുന്ന എന്ന് പറഞ്ഞെങ്കിൽ യഹ്യ ഇബ്നു സക്കരിയ, യഹ്യ ഇബ്നു സക്കരിയ പിന്നെ അസ്സജിസിയാണ്, സജിസി സജസ്ഥാനി. യഹ്യ ഇബ്നു സക്കരിയ അസ്സജസ്ഥാനി എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ഒരു മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ് യഹ്യ ഇബ്നു സക്കരിയ. അദ്ദേഹത്തിന്റെ പേരിനേക്കാൾ അറിയപ്പെടുന്നത് ഖയ്യാത്ത് എന്നാണ്. ഖയ്യാത്ത് എന്നാണ് എന്താ? ടൈലറാണ്. ഹദീസിന്റെ മുഹദ്ദിസായ പണ്ഡിതൻ ഖയ്യാത്ത് ഖയ്യാത്ത് സുന്ന എന്ന അദ്ദേഹത്തിന്റെ പേര്. കാരണം അദ്ദേഹം ഒരു തുന്നൽക്കാരനായിരുന്നു വന്ന്, മാത്രമല്ല സുന്നത്തനുസരിച്ച് ഇവര് തുന്നുള്ളൂ. ആരെങ്കിലും തോപ്പുണ്ടാക്കാൻ കൊടുത്ത് നെര്യാണിക്ക് താഴെയാണെങ്കിലും ഇപ്പം അടിക്കൂല, നെര്യാണിക്ക് മുകളിലാണ് തോപ്പടിക്കണമെന്ന് അമ്മപ്പരടിക്കും. പർദ്ദ അടിക്കാൻ കൊടുത്ത് ഇസ്ലാമിക പർദ്ദയാണ് അമ്മപ്പരടിക്കും, അല്ലെങ്കിൽ ടൈറ്റ് ഫിറ്റ് ഉണ്ടല്ലോ വരലിന് കുപ്പായിട്ട് അങ്ങനത്തെ പർദ്ദ, അതൊന്നും മുപ്പരടിക്കൂല. അതേപോലെ തന്നെ മുപ്പര് വിധവികൾക്കും മുപ്പര് കഫൻ തുണി അടിക്കുമായിരുന്നില്ല എന്നാണ്, കഫൻ അടിക്കൂല. സുന്നത്തിന്റെ ആളുകൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പര് കഫൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ അദ്ദേഹത്തിന് പേര് ഖയ്യാത്ത് സുന്ന എന്നാണ്. ഖയ്യാത്ത് സുന്ന, ഖയ്യാത്ത് സുന്ന പ്രസിദ്ധനാണ് ആരെ, ഏതിനേക്കാൾ? യഹ്യ ഇബ്നു സക്കരിയ അസ്സജ്ജി അസ്സജസ്താനി എന്ന മുഹദ്ദിസിനേക്കാൾ. അതേപോലെ പിന്നെ മുത്തയ്യൻ, മുത്തയ്യൻ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ മുഹമ്മദ് ബിൻ അബ്ദുള്ള അല്ലേ ഹദറമിയാണ്, മുഹമ്മദ് ബിൻ അബ്ദുല്ല അൽ ഹദറമി എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതനാണ് അവര്. ഈ മുത്തയ്യൻ, മുത്തയ്യൻ എന്ന അയാൾക്ക് ചളി ഏറ്റുന്നവൻ എന്നതിന്റെ അർത്ഥം, ചളി പേറുന്നവൻ. ആ മൂപ്പര് പുറത്ത് ആരോ ചളി വാരി ഇട്ട്, അതോടുകൂടി മൂപ്പര് മുത്തയ്യൻ എന്നറിയപ്പെട്ട്. പിന്നെ ഏത് മങ്ങി, യഥാർത്ഥ പേര് മുഹമ്മദ് ബിൻ അബ്ദുല്ല പിന്നെ അൽ ഹദറമി എന്നുള്ള പേര് മങ്ങി. ഇപ്പൊ മുത്തയ്യൻ എന്നറിയപ്പെട്ട് പറഞ്ഞാലേ ഹദീസിൽ എന്തേലും പണ്ഡിത പിന്നെ ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ അദ്ദേഹം അറിയപ്പെടുള്ളൂ. പറഞ്ഞു വരണത് എന്താ വെച്ചാല് ഇങ്ങനെ കുറെ പേരുകളുണ്ട്. ഇപ്പൊ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസിന് അഷജ് ബനി ഉമയ്യ എന്ന് പറയാം. അഷജ് ബനി ഉമയ്യ, ബനു ഉമയ്യയിലെ അഷജ്, അഷജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയും മുഖവും കീറി പൊട്ടിയവൻ എന്നർത്ഥം, തലയും മൂന്തിയൊക്കെ കീറി പൊട്ടിയവൻ എന്നാണ് അഷജ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. അപ്പൊ അഷജ് ബനി ഉമയ്യ എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ച് പറയും. അതെന്തിന്? ഈ അഷജ് എന്നുള്ള പ്രയോഗം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന ആളാണെന്ന് അറിയാനാണ്. അത് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ അടിയിട്ടി, അടിയിട്ടിട്ട് ആ അടിയിൽ അദ്ദേഹം തലയും പൊട്ടി മോറും പൊട്ടി. അപ്പൊ വാപ്പ അബ്ദുൽ അസീസ് പറഞ്ഞാണ് അഷജ്, അഷജ്. പിന്നെ ആ പേരായി. അപ്പൊ ഉമർ ബിൻ അബ്ദുൽ അസീസ് അഷജ്ജാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ ഇകഴ്ത്തലല്ല, അദ്ദേഹം അറിയണമെങ്കിൽ ഈ അഷജ് ആരാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മനസ്സിലല്ലേ, അഷജ് ബനി ഉമയ്യ അത് ഉമർ ബിൻ അബ്ദുൽ അസീസ്. അങ്ങനെ കുറെ പേരുകൾ കാണാൻ സാധിക്കും. അസ്ല എന്ന് പറയും, ആരെ അസ്ല എന്നാണ്? എന്താ അവിടുന്ന് ടച്ച കേട്ടല്ലോ, അസ്ല കഷണ്ടിക്കാരനാണ്. ആരാ അസ്ല എന്ന പേരിൽ പ്രസിദ്ധൻ? അബ്ദുല്ലാഹിബ്നു ജർജീസ് പറയാണ്, സഹാബി, അസ്ല ഹജറുൽ അസ്വദ് ചുംബിക്കണമെന്ന് ഞാൻ കണ്ടു. അസ്ല ഹജറുൽ അസ്വദ് ചുംബിക്കണതിന്റെ കുറെ ആളുകളുണ്ട്, മനസ്സിലല്ലേ. അതിലൊരു അസ്ലവുമുണ്ട്, അത് ഉമർ ബിൻ അൽ ഖത്താബാണ്. ഉമർ ബിൻ അൽ ഖത്താബാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഹജറുൽ അസ്വദ് ചുംബിക്കണ ഞാൻ കണ്ടു എന്നുള്ളത്, പിന്നെ അല്ല ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ല, ഉമർ ബിൻ അൽ ഖത്താബ് ഹജറുൽ അസ്വദ് ചുംബിക്കണ കണ്ടെന്നുള്ളത് അബ്ദുല്ലാഹിബ്നു ജർജീസ് പറഞ്ഞത് അസ്ലവ് ചുംബിക്കുന്നു എന്നാണ്. അവിടെ അസ്ലവ് നടണമെങ്കിൽ ആ കൂട്ടത്തിൽ ആളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, കൂട്ടത്തിലെ കശണ്ടിക്കാരൻ എന്നർത്ഥത്തിൽ. അതൊക്കെ എന്തിനു വേണ്ടിയാണ്? താരീഫിന് വേണ്ടി, ഒരാളെ അറിയാൻ വേണ്ടിയിട്ട് പറയുക എന്നുള്ളതാണ്. ആവശ്യമാണെങ്കിൽ, ആവശ്യമാണെങ്കിൽ, ആവശ്യമില്ലെങ്കിൽ അത് പറയാൻ പാടില്ല. കുറവുള്ള ന്യൂനതയെ അറിയിക്കുന്ന ഇത്തരം വിളിപ്പേരുകൾ പാടുള്ളതല്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയും തഅയീൻ ചെയ്യാൻ, നിർണയിക്കാൻ, അല്ലെങ്കിൽ താരീഫ് ചെയ്യാൻ, അറിയിക്കാൻ, അങ്ങനത്തെ പേരുകൾ വിളിപ്പേരുകൾ ആവാം. അതേസമയം തഅയീറിന് വേണ്ടി ആക്ഷേപിക്കാൻ, മോശപ്പെടുത്താൻ, അങ്ങനത്തെ പേരുകൾ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഇവിടെ പിന്നെ ഈ ഒരു പിന്നെ അമ എന്ന പ്രയോഗത്തിൽ ഉണ്ടല്ലോ, ഇവിടെ അള്ളാഹു സുബ്ഹാന തആല ഈ ഇത് നടത്തിയപ്പോൾ അത് എന്തിന് എന്നുള്ള ഒരു വശം തഫ്സീറുകൾ സംസാരിക്കുമ്പോൾ പറയുന്നതാണ്. ഇത് അള്ളാഹു സുബ്ഹാന തആല ഇവിടെ എന്തിനാണ് പ്രയോഗിച്ചത്? അതിൽ വലിയൊരു ഹിക്മത്ത് ഉണ്ട്, വലിയൊരു പൊരുളും യുക്തിയുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണത്. തയ്യ സഹാബികളില്ലേ, നഹാം, നഹാം നഈമുൻ നഹാം എന്നൊരു സഹാബി ഉണ്ട്. എന്താ നഹാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശബ്ദമാണ്. ഈ നഈം എന്ന് പറയുന്ന വ്യക്തിയുടെ ശബ്ദം റസൂലുള്ള സ്വർഗത്തിൽ കേട്ടപ്പോൾ അദ്ദേഹത്തെ നഹാം എന്ന് വിളിച്ചു. അപ്പൊ അതോട് കൂടിയിട്ട് നഈം വാങ്ങി, നഹാം പ്രസിദ്ധായി. മെഹ്റാൻ എന്നൊരു സഹാബി ഉണ്ടായിരുന്നു. മെഹ്റാൻ റസൂൽ അദ്ദേഹത്തെ വിളിച്ചു സഫീനാണ്. സഫീനാണ് എന്താർത്ഥം? കപ്പൽ എന്നാണ്. മെഹ്റാൻ എന്ന പേര്, പക്ഷെ സഫീന എന്ന് റസൂൽ വിളിച്ചപ്പോൾ സഫീന പ്രസിദ്ധായി. മെഹ്റാൻ എന്നുള്ള പേര് അത് പിന്നെ പ്രസിദ്ധമായില്ല. സഫീന എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം അറിയപ്പെടുള്ളൂ. അപ്പൊ പിന്നെ സഫീന എന്ന് പ്രമുഖ സഹാബിയെ വിളിച്ചു, അത് മോശപ്പെടുത്തലായില്ലേ? മോശപ്പെടുത്തലല്ലാതെ. അതേപോലെ തന്നെ ദിൽ ബിജാദെ, ദിൽ ബിജാദെ ദിൽ വിജാതി എന്ന് പറഞ്ഞെങ്കിൽ രണ്ട് പൊതുപ്പും കഷ്ണമുള്ള ആൾ എന്നർത്ഥം. രണ്ട് പൊതുപ്പിന്റെ കഷ്ണമുള്ള ആളാണ്. അത് ഇകഴ്ത്തല പുകഴ്ത്തല മനസ്സിലായി. നമ്മൾ പ്രത്യക്ഷത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ പ്രഥമ ബുദ്ധിയാ പറയും, അത് മോശപ്പെടുത്തലാണ് ഒരാളെ രണ്ട് കീറത്തുണിയുള്ള ആളെന്ന് പറയാന്ന് പറഞ്ഞാൽ മോശപ്പെടുത്തൽ. പക്ഷേ ഈ ദിൽ ബിജാദയിൻ അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള ഇബ്നു അബ്ദുനഹം എന്നാണ്. അബ്ദുള്ള ഇബ്നു അബ്ദുനഹം എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. ഈ അബ്ദുള്ള ഇബ്നു അബ്ദുനഹം യത്തീമാണ്. ചെറുപ്പത്തിലെ വാപ്പ മരിച്ചുപോയി. എളാപ്പയാണ് വളർത്തിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കേട്ട് ഈ അബ്ദുള്ള ഇബ്നു അബ്ദുനഹം ഇസ്ലാം സ്വീകരിച്ചോടുകൂടിയിട്ട് എളാപ്പ പറഞ്ഞ് മനസ്സിലെ, ഞാൻ എന്റെ ചെലവ് നിർത്തി, നിനക്ക് നിന്റെ ചെലവ് ഞാൻ തരുന്നത് നിർത്തി. മാത്രമല്ല നീ എന്തൊക്കെ ഇവിടുന്ന് ഉടമപ്പെടുത്തിയിട്ടത് മുഴുവൻ ഇവിടെ ഇട്ടേച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. പോകാൻ പറഞ്ഞു. ഉടുമുണ്ട് പോലെ ഉരിഞ്ഞ് അങ്ങനെ അദ്ദേഹം ഉമ്മാന്റെ അടുക്കൽ ചെന്ന് ഉമ്മാനോട് പറഞ്ഞ് അപ്പൊ പറഞ്ഞു, എനിക്കാണെങ്കിൽ ഉടുമുണ്ട് പോലുമില്ല, എന്ത് ചെയ്യും? അപ്പൊ ഉമ്മ അവിടെ പെരയിൽ നിന്നുള്ള പിന്നെ അവരുടെ വിരിപ്പിൽ നിന്നൊരു പുതപ്പ് അതേ അവരുത്തുണ്ടല്ലോ, ആ പുതപ്പ് എടുത്തിട്ട് രണ്ട് കഷ്ണാക്കി മുറിച്ചിട്ട് ഒന്ന് എടുക്കാൻ പറഞ്ഞു, ഒന്ന് പുതക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ ദിൽ ബിജാദയിൻ ഒരു കഷ്ണം പുതപ്പ് പുതച്ചും ചെയ്ത് ഒന്ന് പിന്നെ ഉടുത്തും ചെയ്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു, ചോദിച്ചെന്താണ്? അപ്പൊ അദ്ദേഹം ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ റസൂലുള്ള അദ്ദേഹത്തിന് ദിൽ ബിജാദയിൻ എന്ന് പേരിട്ട്. ദിൽ ബിജാദയിൻ മനസ്സിലായേ? അപ്പോ അബ്ദുള്ള ഇബ്നു അബ്ദുനഹം എന്നത് അസ്തമിച്ച് ദിൽ ബിജാദയിൻ എന്ന പേര് അദ്ദേഹത്തിന് പ്രസിദ്ധമായി. മനസ്സിലായില്ലേ? അത് വലിയ അതേപോലെ തന്നെ അബൂ ഹുറൈറ, അദ്ദേഹം പിന്നെ ഹിറെ പിന്നെ ഇതിനെ കമ്മിൽ കൊണ്ടുനടക്കുന്ന കാരണത്താൽ അബൂ ഹുറൈറ എന്ന് വിളിച്ചത്. ഏതായാലും ഇതൊക്കെ മനസ്സിലായില്ലേ? ഈ താരീഫിന് അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരം പേരുകൾ മനസ്സിലായില്ലേ അത് ആകാവുന്നതാണ്. മാത്രമല്ല ചില പേരുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേരുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്? അത് താരീഫ് മാത്രമല്ല, പിന്നെയോ അത് ഫളീലത്ത് ശ്രേഷ്ഠത മഹത്വം കൂടിയാണ് അറിയിക്കുന്നത്. അള്ളാഹു പറയണ കല്ല, കല്ല എന്ന് പറഞ്ഞ ഈ നിലപാട് വേണ്ട എന്നുള്ളതാണ്. ഈ നിലപാട് വേണ്ട എന്നുള്ളതാണ്. ഉപദേശം വേണം, അതേപോലെ തന്നെ നന്നാവണം എന്നവരിലേക്ക് ശ്രദ്ധ ഊന്നുകയും അവരിലേക്ക് തിരിയുകയും ചെയ്യുക. ഞാൻ പോന്നവനെന്ന നിലക്ക് അഹങ്കരിക്കുന്നവർ മനസ്സിലെ, നിഗളിക്കുന്നവർ അവരെ നോക്കാൻ പോണ്ട, അവരെ നോക്കാൻ പോണ്ട. നമ്മൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഉള്ള അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള തൗജീഹാൻ കല്ല. ഇന്നഹ തദിക്കറ, ഇന്നഹ എന്നാണ് വിശുദ്ധ ഖുർആന്റെ ഈ വചനങ്ങൾ, വിശുദ്ധ ഖുർആൻ വചനങ്ങൾ. ഇന്നഹു എന്നല്ല, ഇന്നഹ എന്നാണ്, ഖുർആനാണ് ഉദ്ദേശം. ഹ പ്രയോഗിച്ചപ്പോ ഖുർആന്റെ ആയത്തുകൾ വചനങ്ങൾ. തസ്കീറത്തുൻ, തസ്കീറത്തുൻ അത് ഉൽബോധനം. ഫമൻ ശാ അദക്കറഹു, ഫമൻ ശാ, അതിനാൽ ആര് ഉദ്ദേശിക്കുന്നുവോ അവൻ അദക്കറഹു, ഉപദേശം ഉൽബോധനം ഉൾക്കൊള്ളട്ടെ. ഖുർആൻ വചനങ്ങൾ തസ്കീറത്താണ്, ഉൽബോധനമാണ്. ഫമൻ ശാ, ആരുദ്ദേശിക്കുന്നുവോ അദക്കറഹു, അവൻ ആ ഉൽബോധനം ഉൾക്കൊള്ളട്ടെ. ദക്കറഹു എന്ന് പറഞ്ഞാല് ഇത്ത അലഹു എന്നുള്ള അർത്ഥത്തിൽ, അതിനെ ആ ഉപദേശത്തെ അവൻ ഉൾക്കൊള്ളട്ടെ, ഉപദേശമായി ഉൾക്കൊള്ളട്ടെ. ഈ ആയത്തുകൾ ഉണ്ടല്ലോ, ഉപദേശങ്ങളായിട്ടുള്ള ആയത്തുകൾ, ഉത്ബോധനമായിട്ടുള്ള ആയത്തുകൾ, അത് ഫി സുഹഫിൻ മുഖറമ, സുഹഫ് ഏടുകളിലാണ്. എങ്ങനെയുള്ള ഏടുകൾ? മുഖറമത്തിൻ, ആദരിക്കപ്പെടുന്ന പവിത്രമായ ആദരണീയമായ ഏടുകളിലാണ്. മർഫൂഅത്തിൻ, മർഫൂഅത്തിൽ നിന്ന് ഉന്നത സ്ഥാനമുള്ള, മർഫൂഅത്തിന് ഔന്നത്യമുള്ള ഉന്നത സ്ഥാനമുള്ള. മുതഹറത്തിൻ, മുതഹറത്തിൻ പരിശുദ്ധമായ, ശുദ്ധമായ, അതായത് മലിന ഹസ്തങ്ങൾ സ്പർശിക്കുന്നതിൽ നിന്നും മലിനന്മാരുടെ പിന്നെ സാന്നിധ്യത്തിൽ നിന്നുമൊക്കെ ശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധമായിട്ടുള്ള ഉന്നതമായ ആദരണീയമായ ഏടുകളിൽ സ്ഥിതി ചെയ്യുന്ന വചനങ്ങളാവുന്നു ഇവകൾ. ആ ഏടുകൾ എവിടെയാണുള്ളത്? ബി ഐ ദി സഫറ, ബി ഐ ദി യദുൻ ഐദിന കൈകൾ, കൈകളിലാണ്. ബി ഐദിന ഫി ഐദി എന്നത് കൈകളിലാണ്. ആരുടെ കൈകളിൽ? സഫറത്തിൻ, സഫറത്ത്, സഫറത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ്, മലക്കുകളാണ്. മലക്കുകൾക്ക് സഫറത്ത് എന്ന് പറയാൻ കാരണം, സഫറത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് കത്തബ, കത്തബത്ത് എന്ന് പറഞ്ഞാൽ എഴുത്തുകാർ. മറ്റൊന്ന് ഊസത്ത, മധ്യവർത്തികൾ. സഫറ എന്നുള്ളതിന് കത്തബത്ത് എഴുത്തുകാർ എന്നർത്ഥം പറയും. നമ്മൾ സൂറത്ത് ജുമായിൽ പറഞ്ഞില്ലേ യഹ്മിലു അസ്ഫാറ, യഹ്മിലു അസ്ഫാറ ആരെ കുറിച്ച് പറഞ്ഞു? യഹ്മിലു അസ്ഫാറ ജൂതന്മാരെ ഏട് ചുമക്കുന്ന പിന്നെ കഴുതകളെ പോലെ പറഞ്ഞില്ലേ യഹ്മിലു അസ്ഫാറ. അവിടെ സഫറ എന്നുള്ളത് ഏടുകൾ, എഴുതപ്പെട്ട ഏടുകൾക്കാണ് അസ്ഫാർ എന്ന് പറയുക. അപ്പൊ അത് സഫറ എന്നുള്ളതിൽ നിന്ന് ഈ അർത്ഥം വരും. അപ്പൊ കത്തപ്പത്ത് എഴുതുന്നവർ. അതേപോലെ സഫറ എന്ന് പറയും ഉസത്ത മധ്യവർത്തികൾ എന്നർത്ഥത്തിൽ. സഫീർ, സഫീർ, സഫീർ ആരാ? അംബാസഡർ. സഫീർ എന്ന് പറയും. അബൂ റാഫീനെ കുറിച്ച് പറയും, അബൂ റാഫീർ അല്ലാവിന് സഫീറാണ്. ആരുടെ സഫീർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ മൈമൂനയെ കല്യാണം കഴിച്ചപ്പോ, ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ചപ്പോ, മൈമൂന റളിയല്ലാഹു തആല അൻഹ അവർ ബനു മുസ്തലഖ് ഗോത്രക്കാരിയാണ്. ബനു മുസ്തലഖ് ഗോത്രക്കാരിയാണ്. അപ്പൊ ബനു മുസ്തലഖ് ഗോത്രക്കാരിയായ മൈമൂന റളിയല്ലാഹുവിന്റെ കുടുംബക്കാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിടയിൽ സഫീറായിട്ട് മധ്യവർത്തിയായിട്ട് വർത്തിച്ചത് ആരാണ്? അബൂറാഫിയാണ്. അതുകൊണ്ട് അബൂറാഫി പറയാണ്, ഞാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈമൂനയെ കല്യാണം കഴിച്ചപ്പോ നബിയുടെയും മൈമൂനയുടെയും ഇടയിലുള്ള സഫീർ. അനകുന്തു സഫീറ ബൈനഹുമ എന്ന് പറഞ്ഞു. അപ്പോ മധ്യവർത്തികൾ എന്ന് പറയും, എഴുത്തുകാരെന്ന് പറയും ആർക്ക്? മലക്കുകൾക്ക്. എന്തുകൊണ്ട്? കല്യാണം എന്തുകൊണ്ടാണ് മധ്യവർത്തികൾ എന്ന് പറയാ? എന്തിനാണ് എഴുത്തുകാരെന്ന് പറയുന്നത്? മലക്കുകള്, ആ കർമ്മങ്ങൾ എഴുതുന്നത് ആരാണ്? മലക്കുകളാണ്. മധ്യവർത്തികൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അള്ളാഹുവിനും ആ നമുക്കും ഇടയിൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിടയിൽ വഹിയുമായിട്ടൊക്കെ വരുന്നത് ആരാണ്? മലക്ക് ജിബ്രീലാണല്ലോ. പിന്നെ മലക്കുകൾക്ക് അള്ളാഹുവും പടപ്പുകൾക്കും അവർക്കിടയിൽ മധ്യവർത്തികളായിട്ട് മലക്കുകൾക്ക് വേറെയും ദൗത്യങ്ങളുണ്ട്. അപ്പൊ ആ നിലക്കാണ് മധ്യവർത്തികൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എഴുത്തുകാരെന്നുള്ളവർക്ക് കതബ എന്ന് പറയുന്നത്. അപ്പൊ ബിഐദി സഫറ, സഫറത്തിന്റെ കൈകളിലാണ് മലക്കുകളുടെ കൈകൾ. സഫറത്ത് എന്ന് മലക്കുകൾക്ക് എന്തുകൊണ്ട് പറയുന്നത്? രണ്ട് നിലക്കാണ് മലക്കുകൾ. പിന്നെ ആരാണ്? കിറാമിൻ. കിറാമിൻ ആ കിറാം എന്നാണ് മാന്യന്മാർ എന്നാണ്. ഹൽക്കൻ വഹുൽക്കൻ. നമുക്ക് നിർത്താൻ ടൈമായല്ലേ, ഇത് നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. ഇവിടെ എന്തെങ്കിലും വിഷ്കാലുണ്ടായി ഈ വാർത്ത? ഇത് നമുക്ക് പിന്നെ അടുത്ത ആഴ്ച തുടർത്താം.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.